വീണ്ടും കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാനിടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വന്നിയേർന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ബഹുമാനരായ എല്ലാ കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന യോഗങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി അന്വേഷിച്ച ഭാരവാഹികളുള്ള കൃതജ്ഞതയെ ഞാൻ അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ദൈവമക്കളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. 103 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളെ ആസ്പദമാക്കിയായിരുന്നല്ലോ നാം ചിന്തിക്കുന്നത്. ദൈവദാസനായ ദാവീദിന്റെ തൂലികയിൽ നിന്ന് നിർഗ്ഗണിച്ച അത്യുത്കൃഷ്ടമായ ഈ സംഗീതത്തിൽ സപ്തവർണ പ്രഭകളായ സപ്തസൗഹൃദങ്ങളോട് തുലനം ചെയ്താണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. മുടിഹൃദയത്തോടും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദേവാലയം ഈ കീർത്തനത്തിൽ ആദ്യം കാണുന്നു. സകല അതിർത്തിയും മോചിക്കുന്ന കോടതി രണ്ടാമത്തേത്, സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ആശുപത്രി കെട്ടിടം മൂന്നാമത്തേത്, യൗവനം കരുതനെ പോലെ പുതുകി വരത്തക്കവണ്ണം നന്മകൊണ്ട് തൃപ്തി വരുന്ന പവർ ഹൗസ് നാലാമത്തേത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന ഫെലോഷിപ്പ് ഹോം കൂട്ടായുടെ ഭവനം അഞ്ചാമത്തേത്, അത് കഴിഞ്ഞ് പുല്ലുപോലെയുള്ള മനുഷ്യായുസ് മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ വയലിന്റെ പൂവ് പോലെ നോക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു, അങ്ങനെയുള്ള ഫ്യൂണറൽ ഹോം ശ്മശാനഭൂമി ഏറ്റുമൊടുവിൽ അദൃശ്യലോകത്തിലെ സകല ദൂതന്മാരെയും മാലാഖമാരെയും ദൃശ്യലോകത്തിലെ അവരുടെ ആധിപത്യത്തിലുള്ള സകല സ്ഥലങ്ങളിലുമുള്ള സകല പ്രവർത്തികരെയും അവരെ ഇഷ്ടം ചെയ്യുന്ന സകല ശുശ്രൂഷക്കാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ദാവീദും കൂടെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒത്തുചേർന്ന് നിത്യമായി ആരാധിക്കുന്ന നിത്യമായ പ്രത്യാശയുടെ പ്രസ്ഥാനം. ഇങ്ങനെ സപ്തസൗഹൃദങ്ങളുടെ ഒരു സംഗീത മുറിയാണ് ദാവീദിന്റെ കൊട്ടാരത്തിൽ ഈ 103 സങ്കീർത്തനം. അതിലെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്നും സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരാശുപത്രിയാണ് നമ്മുടെ വിഷയം. സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കുവാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രിയിൽ ജനറൽ ഹോസ്പിറ്റലാണ് എന്റെ വിഷയം, അഥവാ കൗണ്ടി ഹോസ്പിറ്റൽ. ചിലർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി മാത്രം നിയമിക്കപ്പെട്ടതായിരുന്നു ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇന്ന് രാത്രിയിൽ പൊതുജനങ്ങൾക്ക് എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും നേരിടുന്ന സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ഒരു പബ്ലിക് അഥവാ ജനറൽ ഹോസ്പിറ്റലിലേക്ക് നാം പോവുകയാണ്. സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ആശുപത്രി. ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അഥവാ അഡ്മിറ്റ് ആക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനത്തിന്റെ ഗായകനായ ദാവീദ് തന്നെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന മെഡിക്കൽ റിപ്പോർട്ട് ആദ്യം കേൾപ്പിക്കാൻ തുടങ്ങുകയാണ്. പാപിയായ മനുഷ്യൻ, പാപത്തിന് വിധേയപ്പെട്ട മനുഷ്യൻ, മാരക രോഗബാധിതനായി ആത്മാവിനെയും പ്രാണനെയും അന്തരയെ അതുപോലെ ശരീരത്തെയും നശിപ്പിക്കുന്ന കേടുവരുത്തുന്ന പാപി എന്ന രോഗി ഇതാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആശുപത്രിയിലേക്ക് വരികയാണ്. അവനെ ചെക്കപ്പ് ചെയ്യുന്ന ചില ഡോക്ടേഴ്സുണ്ട്. പ്രമുഖനായി പ്രധാനിയായി ചെക്ക് ചെയ്യുന്ന ആൺ ഡോക്ടർ ഡേവിഡ് ആണ്. ആ ദാവീദിന്റെ പരിശോധനയുടെ ഏതാനും റിപ്പോർട്ടുകൾ ഇപ്പോൾ വായിക്കാം. പുറത്തു 58 സങ്കീർത്തനം 3 വാക്യത്തിൽ ആരെങ്കിലും പ്രാരംഭമായി വായിക്കാം. 58 മുതൽ
ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ടു പറഞ്ഞ് തെറ്റ് നടക്കുന്നു.
രോഗിയെ പരിശോധിക്കുകയാണ്. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാർ, ജനനം മുതലേ ഭോഷ്ടു പറഞ്ഞ് തെറ്റ് നടക്കുന്നവരാണ്. പിന്നെ
അവരുടെ വിഷം സർപ്പവിഷം പോലെ,
അവരുടെ വിഷം ഇവരുടെ അകത്ത് കയറി സർപ്പവിഷം പോലെയാണ്. പിന്നെ
അവർ ചെവി അടഞ്ഞ പൊട്ടയണലി പോലെയാകുന്നു,
ചെവി രണ്ടും അടഞ്ഞുപോയി പൊട്ടയണലിയെ പോലെയായി പോയി. പിന്നെ
എത്ര സാമർത്ഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കില്ല.
അപ്പോൾ ചെവി അടഞ്ഞ പൊട്ടയണലി പോലെ, വിഷം സർപ്പവിഷം പോലെ പേഷ്യന്റിനെ കണ്ടുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ എഴുതിയ റിപ്പോർട്ട്, ഈ പേഷ്യന്റിനെ അണലി കടിച്ചു, അണലി വിഷം അകത്ത് കയറി, അണലി പ്രകൃതിയായി, ചെവി പൊട്ടിപ്പോയി, എത്ര താമസ്യത്തോടെ വന്ന് പ്രസംഗിച്ചാലും യാതൊരു ഗുണമുണ്ടാകുന്നില്ല, കേട്ടിട്ട് പോകുന്നതേ ഉള്ളൂ. എത്ര താമസ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്കത് കൂട്ടാക്കുന്നില്ല. അണലി ഏതാണ് സർപ്പമെന്നറിയാമോ? പഴയ പാമ്പായ സാത്താൻ മനുഷ്യനെ കൊത്തി, മനുഷ്യനെ കടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആക്രമിച്ചു, അണലിന് ശ്വകത്ത് കയറി, അണലി പ്രകൃതിയായി ചെരി പൊട്ടിപ്പോയി. അടുത്ത റിപ്പോർട്ട് 57-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കാം. അതെ, ഡോക്ടർ ഡേവിഡിന്റെ റിപ്പോർട്ടാണ്. ആ ഞാൻ കിടക്കുന്നു, പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും
മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ
പല്ല് നോക്കിയപ്പോൾ എന്തോ വായന എഴുതിയിരിക്കുന്നത് എന്തോ കുന്തമാണ്. വാ തുറന്ന ദേഷ്യം വന്ന ഉടൻ കുന്തം, കുന്തം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കൂടുതൽ മലയാളികൾക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു സാധനം നോക്കിയിട്ട് വളരെ നേരം നോക്കിയിട്ടും കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കുന്തം എന്ന് ചോദിക്കാറുണ്ട്. അതേ, എന്തോ ആ ഒരു പ്രകൃതി പല്ലുകൾ കുന്തങ്ങളായി, അസ്ത്രങ്ങളാണ്. നാം മൂർച്ചയുള്ള വാളം കുത്തുന്ന വർത്തമാനം മാത്രമേ പറയൂ. അപ്പോൾ പല്ല് ഡിഫൈനായി, നാവ് വാളായി. ഇനിയും 5-ാം സങ്കീർത്തനം 9-ാം നോക്കി അടുത്ത റിപ്പോർട്ടാണ്. അതെ, ഒരേ ഡോക്ടർ തന്നെ പരിശോധിക്കുന്നത്. ആ 5:9 മൂക്കോലപേട്ട വാറക്കാൻ പറഞ്ഞു ഡോക്ടർ. നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സാധനം ഇല്ല. എന്തോ ഇല്ലാത്തത്? പല്ലില്ലെന്നല്ല, പല്ലെല്ലാം ഉണ്ട്, നാക്കും ഉണ്ട്, എല്ലാം ഉണ്ട്, ഒട്ടും നേരില്ല. പച്ച കള്ളം പറയുന്ന പ്രകൃതി. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ടോട്ടലി ഡാമേജ്, പെട്ടെന്ന് മുറിവ് പറ്റി ചടഞ്ഞ് ആക്സിഡന്റ് പറ്റി ഒരു രോഗിയെ നോക്കുന്ന പോലെ അന്തരംഗം മുഴുവനും നാശകൂപം. പിന്നെ തൊണ്ടയ്ക്ക് വിളിച്ച് ഞെക്കി നോക്കിയപ്പോൾ അത് തുറന്ന ശവക്കുഴിയാണ്. അപ്പോൾ ഡോക്ടർ ഡേവിഡ് ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ വാങ്ങിച്ചതാണ്. ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല, ഇയർ നോസ് ത്രോട്ട് മൗത്ത് ഐ സ്പെഷ്യലിസ്റ്റ്, ഇതെല്ലാം ഇതിന് മേലെയുള്ളത് എല്ലാ അവയവങ്ങളുമാണ് ഡോക്ടർ ഡേവിഡിന്റെ ചെക്കം. അപ്പോൾ പല്ല് കുന്തമായി, നാവ് വാളായി, പിന്നെ ചെവി പൊട്ടിപ്പോയി, അന്തരംഗം നാശകൂപമായി, വായിൽ നേരില്ല. നേരില്ലെങ്കിലും വായിക്കകത്ത് ഓരോ മൂന്നാല് സാധനം കയറി. 10-ാം സങ്കീർത്തനം 7-ാം വാക്യം വേഗം വായിച്ചാൽ അതിനകത്ത് എന്തൊക്കെ ഉള്ളത്? പിന്നെ 10:7 ഒന്ന് ശാപം, 2 വ്യാജം, 3 സാഹസം. അപ്പം വായിക്കകത്ത് ഒരു സാധനമേ പോയുള്ളൂ, 3 സാധനങ്ങൾ പെട്ടെന്ന് കിട്ടി. വായിൽ വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. ഇനിയും നാക്കൊന്ന് പൊക്കി നോക്കി, നാക്ക് പൊക്കി നോക്കിയപ്പോൾ അതിൽ എന്താ ഉള്ളത് നോക്കിയാട്ട്, അവിടെ തന്നെ
വായിച്ചാട്ട്.
അവന്റെ നാവിൽ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. 5 കാര്യങ്ങളാണ് കിട്ടിയത്. എങ്ങനെയെന്നാൽ ഒരു കാര്യം പോയി. അപ്പോൾ ഈ പാവ പറയുകയാണ്, എടാ ഒന്നല്ലേ പോയുള്ളൂ, എന്തോ പോയത് വായിന്ന് ഓർമ്മയുണ്ടോ? പറഞ്ഞു നേരത്തെ പോയുള്ളൂ, ഒന്ന് പോയാലും എനിക്ക് 5 കിട്ടി, ജയം ജയം. എന്തോ നേര് പോയ സ്ഥാനത്ത് വായിൽ ശാപം, വ്യാജം, സാഹസം. നാം പൊക്കി നോക്കിയപ്പോൾ കീഴിൽ അതിക്രമവും ദോഷവും ഇരിക്കുന്നു. ഒന്ന് കളഞ്ഞേ 5 പ്രാപിച്ചേച്ച് ജയം ജയം പാടിക്കൊണ്ട് നടക്കുകയാണ്. നേരെല്ലാം പോയതേ ഉള്ളൂ, ആ സ്ഥാനത്ത് 5 കാര്യം കിട്ടിയല്ലോ. ഇതാണ് ഇയർ മൗത്ത് ത്രോട്ടിന് ഐ സ്പെഷ്യലിസ്റ്റിന്റെ കൂടെ ചെക്ക് ചെയ്തപ്പോ അതും കൂടെ ബിരുദം നേടിയാണ് കണ്ണു നോക്കി. 36-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിച്ച്, 36-ന്റെ 1-ാം വാക്യം വേഗം
വായിക്കാം.
ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, അവന്റെ ദൃഷ്ടി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സാധനമില്ല. എന്താ ഇല്ലാത്തത്? இன்னும் கூட வரணும். எந்த இல்லாத தெய்வமாயில்ல கிருஷ்ண மதி இல்லைன்னு கண்ணு காணாமல்ல அந்த கண்ணத்தை காணாம் ஐலிஸ் உண்டு, ஐப்ரோஸ் உண்டு, ரெட்டினாயுண்டு, அதுலகத்து கருப்புதுண்டு, எல்லாம் உண்டு. பட்சே ஒரு சாதனம் அவன் திருஷ்டி இல்ல. எந்த இல்லாமல் தெய்வமயில்ல இயர் நோஸ் த்ரோட்ட் மவுத்த் ஐ இத்தனை காரியம். இதில் முழுவதுள்ள காரியங்கள் எல்லாம் ரிப்போர்ட் கொடுத்து டாக்டர் டேவிட் எல்லாரும் ஓர்த்து கொண்டும் கண்டு வந்த சரியாயுள்ள மெடிக்கல் ரிப்போர்ட். மெடிக்கல் சூப்பரண்ட் சொர்க்கஸ்தனாய தெய்வமான தன் வீட்சணத்தில் கூட காணும் எந்த பேஷியன் அணலி கடிச்சு அணலி பிரகதியாய் அணல் விஷம் அகத்து கேறி செடி பொட்டி போய் பல்லு குந்தமாய் நாவு வாழாமி கண்ணில் தெய்வபயம் போய் வாயில் நேரு போய் சாபம் வியாஜம் அதிக்கிரமம் தோஷம் இதெல்லாம் அகத்து கேறி போய் தொண்டைக்கு பிடிச்சு நெஞ்சு நோக்கி அப்போ அது சவ துறந்தா சவக்குழியாய் போய் இத்தனையும் கழிஞ்சப்போ ட்ரீட்மெண்ட் ஆரம்பிச்சில்ல. 280 கொல்லத்தின் சேஷம் மற்றொரு MBBS ஆகியேற்பு ജനറൽ ഫിസിഷ്യൻ അയാളുടെ പേര് ഡോക്ടർ യശയ്യാവം. വൈക്കാട്ടിങ്ങയുടെ റിപ്പോർട്ട് ഒന്നാമത്തെ ആയിട്ട് 4 മുതൽ 6 വരെ മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് അവർക്ക് നിൽക്കുന്നത്. അടുത്ത പേഷ്യന്റിനെ കണ്ടപ്പോഴി ഈ ജനറൽ ഫിസിഷ്യൻ എന്റെ അയ്യോ എന്നൊക്കെ നിലവിളിച്ചു പോയി. അയ്യോ പാവമുള്ള ജാതി, പിന്നെ അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നേരത്തെ അപ്പന്മാരെ മുതലേ കറപ്റ്റഡ ദുഷ്പ്രവർത്തിക്കാരനുണ്ടായ സന്തതിയാണെന്ന് മനസ്സിലാക്കി. പിന്നെ ദുഷ്പ്രവർത്തിക്കാരന് സന്തതി ഉണ്ടായ പിന്നെ എങ്ങനെ നടക്കേണ്ടത്, അതുപോലെ തന്നെ നടന്നു. ദുഷ്പ്രവർത്തിക്കാരന്റെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ ഉപേക്ഷിച്ചു ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ഇനി അടിച്ചിട്ട് കുറെ കൊട്ടൊക്കെ കൊടുത്തു നോക്കി, തട്ടും മുട്ടും ഒക്കെ കൊടുത്തു, ഇനി അടിച്ചിട്ട് എന്ത് കാര്യം? അധികം അധികം പിന്മാറുന്നതേ ഉള്ളൂ. പിന്നെ ഹെഡ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ തലയ്ക്ക് വേദനയുണ്ടെന്നല്ല, തല മുഴുവൻ നീളം കൊള്ളരുതാത്ത ചിന്തയല്ലാതെ തലയിൽ ഒന്നും കേറുന്നില്ല. എവിടെ ഇരുന്നാലും ആരെ അട്ടിമറിക്കണം, എവിടെ പോയി നാശമൊപ്പിക്കണം, ഈ ചിന്ത കൊണ്ട് തല മുഴുവൻ നീളമായി. പിന്നെ ഹാർട്ട് നോക്കി, പിന്നെ ഹൃദയം അല്പമല്ല രോഗം, ഹാർട്ട് പേഷ്യന്റ്, ഹൃദയം മുഴുവൻ രോഗം പിടിച്ചുപോയി. അടുത്തത് അത് മതിയല്ലോ, ബാക്കിയൊന്നും വേറെ ഏതെങ്കിലും അവയവം വല്ലവർക്കും ഉണ്ടോ? അടിയും തൊട്ട് എവിടം വരെ അസുഖമില്ലാത്ത മുടി വരെ ഒരു സുഖവുമില്ല. നോക്കണ്ടാത്തടത്തോട്ട് നോക്കൂ, ഇരിക്കണ്ടാത്തടത്തെ ഇരിക്കൂ, നടക്കണ്ടാത്തടത്തെ നടക്കൂ, കേറണ്ടാത്തതേ കേറൂ, കിടക്കണ്ടാത്തടത്തെ കിടക്കൂ, പറയണ്ടാത്തടത്തെ പറയൂ, പറയണ്ടാത്തതേ പറയൂ. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. സകല അവയവും പാപത്താൽ മലീമത്തമായി എന്നാണ് ഡോക്ടർ അഷയ്യാവിന്റെ BC 780 റിപ്പോർട്ട്. BC 1000 ഡോക്ടർ ഡേവിഡിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ് 250 കൊല്ലം കഴിഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. ട്രീറ്റ്മെന്റ് ആരംഭിച്ചില്ല, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോഴും രോഗി. പിന്നീട് ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ ഏൽപ്പിച്ചു. അയാളുടെ നേരെ ഡോക്ടർ എഫക്റ്റേതാണ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. അയാളുടെ റിപ്പോർട്ട് കേൾക്കാം. 16-ാം അധ്യായം 4-ാം വാക്യം വരെ നോക്കിയേ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 4 മുതൽ വായിച്ചു. കുഞ്ഞെ, നീ ജനിച്ച സമയത്ത് നടന്ന എന്തോന്നറിയാമോ? നിന്റെ പൊക്കള് മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചില്ല, നിന്നെ വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയില്ല, നിന്നോട് മനസ്സലിന് തോന്നിയിട്ട് ഇതുവരെ ഒന്നെങ്കിലും നിനക്ക് ചെയ്യുക തരുവാൻ ഒരു കണ്ണിന് പോലും കനിന് തോന്നിയില്ല. വഴിയിൽ വെച്ച് പ്രസവിക്കപ്പെട്ട അവസ്ഥയിൽ, ഒരാശുപത്രി ഇല്ലായിരുന്ന ഒരവസ്ഥയിൽ, ഒറ്റ മനുഷ്യനും ദൈവം തോന്നാതെ, ഒരു പരീക്ഷ പോലും പാസ്സായിട്ടുള്ള ഒരു കോഴ്സ് പോലും എടുക്കാതെ, ഒറ്റ നേഴ്സ് പോലും ഇല്ലാതെ, അങ്ങനെ നിന്നെ പരിത്തിരിച്ചു കളഞ്ഞു. ജനിച്ചപ്പോഴേ തെറ്റിപ്പോയി, അവഗണിക്കപ്പെട്ട ശിശുവാണെന്ന് വിധി എഴുതി എസ് കെ എന്ന സ്പെഷ്യലിസ്റ്റ്. 3 ഡോക്ടർമാരുടെ ചെക്കപ്പ്, ഒന്നൊരു EMT സ്പെഷ്യലിസ്റ്റ്, പിന്നെ ഒരു ജനറൽ ഫിസിഷ്യൻ, പിന്നെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. ഇപ്പോഴും ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിലായ രോഗി അഡ്മിറ്റ് ആക്കുന്നതിന് മുമ്പ് മെഡിക്കൽ സൂപ്രണ്ട് സ്വർഗസ്ഥനായ ദൈവം തമ്പുരാൻ ഇപ്രകാരം ഉത്തരവിടുകയും ഈ രോഗിയെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് SIR മെഡിക്കൽ റിപ്പോർട്ടിൽ ഹൃദയം മുഴുവൻ രോഗമെന്ന് എഴുതിക്കണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ 3 X-ray എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. 3 ദിവസം ഇടവിട്ട് 3 X-ray എടുക്കുവാൻ 3 X-ray ക്ലിനിക്കിലേക്ക് രോഗിയെ അയച്ചു. ഇനി അവരുടെ റിപ്പോർട്ട് ശ്രദ്ധിക്കാൻ. 1, ഡോക്ടർ മോസസ് എക്സ്റേ ക്ലിനിക്, ഉൽപ്പത്തി 6:5. നിങ്ങൾ വേറെ പുസ്തകം എല്ലാവരും തുറന്ന് നോക്കണം. 6:5 ആദ്യത്തെ എക്സ്റേയുടെ റിപ്പോർട്ടാണ്. ഹാർട്ടിന്റെ എക്സ്റേ എടുക്കുക. അല്ല, 6:5 ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. മനുഷ്യൻ പാപത്തിൽ നിവതിച്ച ശേഷം 1656 കഴിഞ്ഞ് എടുത്ത ആദ്യത്തെ മെഡിക്കൽ എക്സ്റേയുടെ റിപ്പോർട്ടാണ് 6:5. മനുഷ്യന്റെ ബാല്യം മുതൽ അവന്റെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളത്രേ. 1000 കൂടെ കഴിഞ്ഞു. അർത്ഥാൽ ദൈവത്തിന്റെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ജനമായ എക്സ്റേ ക്ലിനിക്, ഇരമ്യാവിന്റെ എക്സ്റേ ക്ലിനിക്കിൽ പരിശോധിച്ചു. 17:9 ഇരമ്യാവ് 17:9 ഹാർട്ടിന്റെ എക്സ്റേയുടെ 2 റിപ്പോർട്ട് വായിച്ചത്. ഹൃദയം എല്ലാത്തിനേക്കാൾ കപടവും വിഷമുള്ളത്. Heart is deceitful and it is desperately wicked above all things. എല്ലാത്തിലും കപടവും വിഷവും നിറഞ്ഞത് എന്നാണ് 2 റിപ്പോർട്ട്. അടുത്ത ദിവസം 1000 കഴിഞ്ഞ് ലോകം കണ്ടിട്ടുള്ളതിലേക്ക് വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റായ ശ്രീ യേശു ക്രിസ്തു സ്വർഗത്തിന്റെ ചക്തിമയമായ കണ്ണുകളോടുകൂടെ ഭാവിയുടെ ഹൃദയത്തിന്റെ എക്സ്റേ എടുത്തപ്പോൾ ആ റിപ്പോർട്ടുമായി സ്ക്രീനുമായി വന്ന് അത് തുറന്ന് കാണിച്ചപ്പോൾ 13 ബ്ലൈൻഡ് മാർക്ക് ആൻഡ് ഡാർക്ക് സ്പോട്സ് മാനവ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. 13 പുഴുക്കുത്തുകൾ മാനവ ഹൃദയത്തിൽ പതിച്ചിരിക്കുന്നതായി ശ്രീ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. അവരുടെ പേര് കേൾക്കണമോ? മാർക്കോസ് 7:20 വായിക്കാം. Mark 7:20 ബ്ലാക്ക് മാർക്ക് ഡാർക്ക് സ്പോട്സ് ഇൻ ദ ഹാർട്ട് ഓഫ് മാൻ. 13 എന്നവാണ് അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇല്ലീഗൽ ടെനൻസ് ആയി വാടക കൊടുക്കാതെ മുറിക്കറി താമസിക്കുന്ന 13 പാർട്ടികൾ. മനസ്സിലായോ? ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് സാത്താൻ അവനിൽ അധിവേശിച്ചപ്പോൾ അവൻ ഇട്ട 13 മുട്ടകൾ, അവൻ വരുത്തി വെച്ച 13 വിനകൾ, പുഴുക്കുത്തുകൾ, ഇരുണ്ട പാടുകൾ, കറുത്ത രേഖകളുടെ ചിത്രം യേശു വരച്ചു കാട്ടി. 3 ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്. ഇങ്ങനെ 6 ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞു. ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ അഷയ, ഡോക്ടർ എസ്കെ, 3 ഫിസിഷ്യൻസും പിന്നെ 3 എക്സ്റേ ക്ലിനിക്ക്, ഡോക്ടർ മോസസ്, ഡോക്ടർ ജെറമയ, ഡോക്ടർ ജീസസ്, ഈ 6 കൂടെ സർവ്വതപരായ ദൈവത്തിന്റെ മുമ്പിൽ നിരന്നു വന്നു കഴിഞ്ഞു. രോഗിയെ ഇനി ഉടനെ അഡ്മിറ്റ് ആക്കണം. ഗുരുതരമായ മാരകമായ ഹാനികരമായ രോഗം ബാധിച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്താണെന്ന് സർവ്വലഭനായ ദൈവത്തിന്റെ അഗ്നിമയമായ കണ്ണുകളാൽ കണ്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു ഈ രോഗിയെ ചികിത്സിക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് അവന്റെ ഹൃദയത്തിന് ഒരു ഓപ്പറേഷൻ നടത്തണം. ദൈവത്തിന് സ്തോത്രം. ഹാർട്ടിന്റെ അന്തരംഗത്തിൽ വന്നിരിക്കുന്ന പുഴുക്കുത്തുകളെ പരിചരിച്ച് പൂർണ്ണമായി ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ തീരുമാനിച്ചു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ പാപ രോഗബാധകളെ അറുത്തു മുറിക്കുവാൻ ഹാർട്ടിന് ഒരു സർജറിയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി രോഗി അഡ്മിറ്റാക്കി. ഇനി ആദ്യം കയറുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. ദൈവത്തിന്റെ ആശുപത്രിയിലെ ഫസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നിങ്ങളൊന്ന് വന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആരാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നറിയാമോ? മറ്റേ മനുഷ്യരെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ ആർക്കും അത് സാധിക്കുന്നില്ല. കാരണം എല്ലാവരും പാപം ചെയ്യുന്നു, ഒരുപോലെ കൊള്ളരാത്തവരായിരുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നതിനാൽ കല്ലായുള്ള ഹൃദയത്തിന്റെ ഓപ്പറേഷൻ നടത്തുവാൻ എന്റെ ദൈവം തീരുമാനിച്ചത് പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവിനെ കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവെന്ന തങ്കപ്രാവ് ചിറകടിച്ച് പറന്ന് ദൈവത്തിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരികയും ഭാവി അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കിയ സന്ദർഭത്തിൽ മേജർ സർജറി, കൊച്ചു ഓപ്പറേഷൻ ഒന്നുമല്ല. നഖം വെട്ടുന്നതിന്റെ മുടി വെട്ടുന്നത് പോലൊന്നുമല്ല ഇത്. ഏറ്റവും സെൻസിറ്റീവായുള്ള പാർട്ടിൽ, ഹൃദയത്തിന്റെ അന്തർഭാഗം ഓപ്പറേഷൻ നടത്തുന്നതാണത്. ഇത്രയും മേജർ സർജറി നടക്കുമ്പോൾ ബോധം കെടുത്താതെ സാധാരണ ചെയ്യാറില്ല. അനസ്തീഷ്യ കൊടുത്ത് രോഗിക്ക് ബോധം കെടുത്തണം. ബോധം കെടുത്തി വേദന അറിയാതിരിക്കുവാൻ മരക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെ ദൈവത്തിന്റെ ആശുപത്രിയിൽ സമ്പ്രദായമില്ല. ഭൂലോകത്തിലെ ഹാർട്ട് സർജറിയിൽ ബോധം കെടുത്തിയിട്ട് ഇങ്ങനെയുള്ള മേജർ ഓപ്പറേഷൻ നടത്തുമെങ്കിൽ ദൈവത്തിന്റെ ആശുപത്രിയിൽ ബോധം കെടുത്തിയിട്ടല്ല, ബോധം വരുത്തിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ബോധം വരുത്തുവാനായി ഇതാ മൂന്ന് ഗുളികകളുമായി പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവ് പാവയുടെ അടുക്കലേക്ക് വരുന്നു. ബോധം കെടുത്തുവാൻ ചില ഗുളികകൾ കൊടുക്കുന്നത് പോലെ ഇവിടെ ബോധം വരുത്തുന്ന ഗുളികകൾ മൂന്നാണ്. വായിക്കുവതേതാണെന്ന് യോഹന്നാൻ 16:7-8 വേഗം വായിക്കാം. ആത്മാവെന്ന തങ്കപ്രാവ് പാവയുടെ അടുക്കലേക്ക് ഒന്ന് ഗുളിക കൊടുക്കുകയാണ്.
ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല.
കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഒന്ന് പാപബോധഗുളിക, ഇനി രണ്ട് നീതിബോധഗുളിക, മൂന്ന് ന്യായവിധി ബോധഗുളിക. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ലോകത്തിന് ബോധം കെടുത്താൻ അല്ല, ബോധം വരുത്താനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവെന്നിരിക്കും. ദൈവത്തിന് ഈ പരിശുദ്ധാത്മാവിന്റെ സംഘപ്രാണന്റെ ചിറകടി ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്നത് വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യുക. നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പാപത്താൽ മതിമസമായി അടി മുതൽ മുടി വരെ രോഗിയാൽ ഹൃദയം മുഴുവൻ രോഗം പിടിച്ചവനായി പിടിച്ചവളായി യാതോ ആശയ്ക്കും വകയില്ലാതെ കിടക്കുന്ന മാരക രോഗിയെ ഹൃദയം വഷളത്വം നിറഞ്ഞതും പാപം നിറഞ്ഞതും മാലിന്യമുള്ളതുമാണെങ്കിൽ ലോകത്തിൽ മറ്റൊരു ബാധിച്ചു അതിനെ ശുദ്ധീകരിപ്പാൻ കഴിയാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്ന തങ്കപ്രാവിന്റെ അടുക്കലേക്ക് വന്നു. അവനെ മുറിക്കുവാൻ തുടങ്ങിയ ഇനി കത്തികരങ്ങളിൽ എടുത്തു. രോഗി അഡ്മിറ്റായി. ബോധം കെടുത്തിയില്ല, ബോധം തെളിച്ചു, ബോധം വരുത്തി, കരങ്ങളിൽ കത്തിയെടുത്തു. കത്തിയുടെ പേരെന്താണ്? എബ്രായർ 4:12 വേഗം വായിക്കാം. ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന കത്തി ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഭൂലോകത്തിൽ പാപിയുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം വരെ തുളച്ചു ചെല്ലുവാൻ പാപത്തിന്റെ വേരിനെ അറുത്തു മുറിക്കുവാൻ പര്യാപ്തമായ ഒറ്റ പുസ്തകമേ ഉള്ളൂ. നമ്മുടെ കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന വിശുദ്ധ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് പാപബോധം വരുത്താൻ കഴിയില്ല. നീണ്ട കഥയ്ക്ക്, ഷോർട്ട് സ്റ്റോറിക്ക്, നോവലിന് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയില്ല. ആകാശത്തിന്റെ കീഴിൽ പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നു, ഉണ്ടാക്കുന്നതിന് അവസാനമില്ല എന്ന ഭാവിയെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തെ ചൈതന്യപ്പെടുത്തുന്ന വാൾ അത് അതേ ഹൃദയത്തിൽ ബോഡി സോൾ സ്പിരിറ്റ് വരെ തുളച്ചു ചെല്ലുന്നു. അപ്പോഴാണ് മാനസാന്തര വേളയിൽ രോഗികൾ കരയുന്നത്, പാപികൾ കരയുന്നത്, അയ്യോ ഞാൻ പാപം ചെയ്തുപോയി, അരിഷ്ട മനുഷ്യൻ. ആരെ ശതാബ്ദത്തിന് മുമ്പ് മലയാളക്കരയിൽ കോട്ടയം തിരുനക്കര മൈതാനത്ത് അനുഗ്രഹീതനായ ദൈവദാസൻ കുഞ്ഞമണ്ണൻ മാമനുപദേശി ഉണർവിയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആത്മാക്കൾ തടിച്ചുകൂടിയ യോഗത്തിൽ അനേക പാപികൾ എഴുന്നേറ്റു. അയ്യോ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞാനാണ് കൊലപാതകം ചെയ്തവൻ, വീട് മുറിച്ചവൻ, ദോ മോഷണം ചെയ്തവൻ, അനേക തെറ്റുകളെ കുറിച്ച് അവർ തന്നെ അലറിക്കറിഞ്ഞുകൊണ്ട് ആ സുവിശേഷ യോഗത്തിൽ അതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ തുടങ്ങി. അപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ യോഗത്തിൽ സംബന്ധിച്ചു. അവർക്ക് മനസ്സിലായി അവർ നോക്കി നടന്ന പുള്ളികൾ കിട്ടാപ്പുള്ളികളായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു എന്നുള്ള വിവരം ആ ദൈവദാസന് മനസ്സിലായിക്കൊണ്ട് ആ പ്ലാറ്റ്ഫോറത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്നേ ദിനം ഈ യോഗത്തിൽ സംബന്ധിച്ച് തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് അനുദിച്ച് ഏറ്റു പറഞ്ഞിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരിൽ ഒറ്റ കുഞ്ഞിനെ പോലും ഈ പട്ടണത്തിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തുകൂടാ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിന് പരിവർത്തനം വന്നവരാകയാൽ ഇനി അവരെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം എന്റെ ദൈവം നിന്നെയും കഷണം കഷണമാക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. നാമനുപദേശി എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്നൊരു ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ട് താനും. ആരും അവരെ അറസ്റ്റ് ചെയ്തില്ല. യോഗം സമങ്ങളം പര്യവസാനിച്ചു. ജനങ്ങൾ തങ്ങളുടെ ഭവനങ്ങളിൽ പോയി. ചില ഉദ്യോഗസ്ഥന്മാർ ദൈവദാസന്റെ അടുക്കൽ വന്ന് ചോദിച്ചതായി കേട്ടിട്ടുണ്ട്. ഉപദേശി, ഇതുപോലെയുള്ള കിട്ടാ പുള്ളികളെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ കൊണ്ടുവന്ന് അടിച്ച് ചതച്ച് അവനുപോലെ ചതച്ചാൽ സത്യം പറയുന്നില്ല. എന്നാൽ നിങ്ങളുടെ പ്രസംഗവേളയിൽ അയ്യോ ഞാനാണ് പാപം ചെയ്തത്, കുറ്റകൃത്യം ചെയ്തതെന്ന് വിളിച്ചു പറയാൻ കാരണമെന്ത്, ഇതിന്റെ ടെക്നിക്ക് എന്താണ്, ഞങ്ങൾക്കൂടെ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ മന്ത്രമോ തന്ത്രമോ ഒന്നുമില്ല, മൂർച്ചയേറിയ ഇരുവായുള്ള വചനം. ആ വചനം അതിന്റെ ശക്തിയോടുകൂടെ പോഷിക്കുമ്പോൾ പാപത്തിന്റെ അകത്തേക്ക് അത് പ്രവേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പാപത്തിന്റെ വേരിയ അറുത്ത് മുറിക്കുന്നു. പാപത്തിന്റെ വേര് വെളിയിൽ വരുന്നു. വെളിച്ചം അകത്ത് വരുമ്പോൾ ഇരുട്ട് വെളിയിൽ വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ വചനമായി ഈ യോഗത്തിൽ വന്നിട്ടുള്ളവരില്ല എന്ന് കൈയൊക്കെ സ്തോത്രം ചെയ്തു. പൊക്കിയ കയ്യിൽ വേദപുസ്തകം വന്ന് പൊക്കി പിടിച്ചോളുന്നവരല്ലേയോ. പാവിയുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതുമായ ദൈവവചനത്തിനായാലും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പാപത്തിന്റെ വേദന അറുത്ത് മുറിക്കുന്നു. പ്രാണനെ, ആത്മാവിനെ, സന്ധി മജ്ജകളെ, ബോഡി സോൾ സ്പിരിറ്റ് വരെ മുറിച്ചു. പാവികൾ അലറിക്കറിഞ്ഞു, കർത്താവേ വചനം കേൾക്കുവാൻ എന്നെ കൊണ്ടുവന്നതുകൊണ്ട് സ്തോത്രം. ഞാൻ പാവിയാകുന്നേ, ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് ഇന്ന് രാത്രി നീ ഏറ്റു പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പുത്തൻ ഹൃദയമായിട്ട് പോകാം. നിങ്ങൾക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവെന്ന സ്പിരിച്വൽ സെർച്ച് ആ ടോർച്ച് വചനമാകുന്ന വാള് കരങ്ങളിൽ എടുത്ത് ഭാവിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തി തന്റെ കരം കൊണ്ട് അറുത്ത് വാള് കൊണ്ട് അറുക്കുവാൻ ഇന്ന് രാത്രി ചിലരുടെ ഓപ്പറേഷൻ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനുശ ലോകത്തിന് മഹത്വജീവികളായ വാലാട്ടുമാരെല്ലാവരും പഞ്ചമുക്ഷം അടക്കി ഈ പ്രക്രിയ കണ്ടുകൊണ്ടിരിക്കുന്നു. മുകളിൽ താഴോട്ട് നോക്കുന്നു. എന്താണ് അവർ കുനിഞ്ഞു നോക്കുന്നത്? അതിലേക്ക് ഇപ്പോൾ ദൈവദൂതന്മാരും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? കുനിഞ്ഞു നോക്കുന്നു. കാരണമുണ്ട്. നമ്മളല്ലേ, അവർ നമ്മൾ തന്നെ പറയുന്ന ഭാഷ പറയുക, നമ്മളല്ലേ ഒരു കാലത്ത് ഇവരാരും പറീസായി കയറരുതെന്നും പറഞ്ഞ് മിന്നിത്തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ഏതെങ്കിലും തോട്ടത്തിന്റെ കിഴക്കേറ്റ വാളത്തിൽ നിന്നു. എന്നാൽ നമ്മുടെ വാള് പാവിയെ വെട്ടിയില്ല. ആ ദൈവലോകത്തിന്റെ വാൾ ദൈവപുത്രനായ യേശു ഏറ്റെടുത്തതിനാൽ നമ്മുടെ വാളുകൊണ്ട് നമ്മുടെ കഴുത്തിൽ വെട്ടേണ്ടതായിരുന്നു. എന്നാൽ ആ വാളുകൊണ്ട് വെട്ടിയില്ല. വചനമാകുന്ന വാളിനാൽ അവരുടെ ഹൃദയം വെട്ടപ്പെട്ടിരിക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യത്തിൽ എത്രയോ സന്തോഷമുണ്ടായി. അങ്ങനെ അറുത്തു മുറിച്ചു ബോഡി സോൾ സ്പിരിറ്റ് പ്രാണൻ ആത്മാവ് സന്ധിമച്ചകൾ വരെ തുളച്ചു ചെല്ലുന്ന വേദവചനം അകത്തേക്ക് ചെന്നു. പടഞ്ഞ ഹൃദയം എടുത്തു. 13 പാടുകൾ കറുത്ത രേഖകൾ ഡെസ്പറേറ്റ് ഹൃദയം മാനവ ഹൃദയത്തിന്റെ മലിമസതകൾ മാലിന്യം മുതൽ നിരൂപണ മാലിന്യപ്പെട്ട മനോനിരൂപണങ്ങൾ അതെല്ലാം എടുത്തു. അതിനെ ശുദ്ധീകരിപ്പാ ഒരു വിശിഷ്ടമായ ദ്രാവകം ഈ ഓപ്പറേഷൻ തിയേറ്റർ ദൈവം സംഗ്രഹിച്ചു. അതെന്തെന്ന് കേൾക്കണമോ? ദൈവപുത്രനായ രക്തം ഹൃദയത്തെ കഴുകുന്നു. അതെല്ലാം കഴുകി രോഗിയുടെ ഭാവമംഗലമായ ഹൃദയം വെളിയിലെടുത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് സകല മാലിന്യങ്ങളും പാടെ പരിത്യജിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പുത്തൻ ഹൃദയമാക്കി തിരികെ വെച്ച് പുത്തിക്കെട്ടുന്നതിനാണ് മാനസാന്തര എന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ സിദ്ധാന്തത്തിന് കഴിയാത്തത്, നോവലിന് കഴിയാത്തത്, ഷോർട്ട് സ്റ്റോറിക്ക് കഴിയാത്തത്, കഥാപുസ്തകം കഴിയാത്തത്, ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തിന്റെ ആത്മാവിനാലും കഴിയും. ആമേൻ, 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 ആമേൻ. അങ്ങനെ പാവിയുടെ ഹൃദയം തുറക്കപ്പെട്ടു, വചനത്താൽ മുറിക്കപ്പെട്ടു, പടഞ്ഞൻ ഹൃദയം പുറത്തെടുക്കപ്പെട്ടു. നിവൃത്തിയായി വായിക്കണം. അവിടെ ഒരു പ്രവചനം കാണാം നിങ്ങൾക്ക്.
ഞാൻ
നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. സ്റ്റോണി ഹാർട്ട് കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഈ അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒരു പരസ്യയോഗത്തിൽ കൈയ്യർത്തിയെന്നോ ഒരു ഡിസിഷൻ കാർഡ് പൂരിപ്പിച്ചെന്നോ എഴുതേറ്റ ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇവയെല്ലാം പ്രതിഫലനങ്ങളും പ്രത്യക്ഷ ലക്ഷണങ്ങളുമാവാം. എന്നാൽ പ്രക്രിയ നടന്നത് അങ്ങനെയല്ല. ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാനത്തിന്റെ ശക്തി, സ്വഭാവത്തിന്റെ രൂപവൽക്കരണം, ഇവയുടെ ആസ്ഥാനമായ ഹൃദയം പാപമംഗലമായ ഹൃദയത്തിൽ വചനമെന്ന വാള് കയറി അക്ഷരത്താലല്ല ആത്മാവിനാൽ ഹൃദയത്തിന് സർക്കംസിഷൻ പരിച്ഛേദന നടന്ന് പഴഞ്ചൻ ഹൃദയം പുറത്തെടുത്ത് യേശുക്രിസ്തുവിന്റെ പുണ്യാഗ്രക്തത്താൽ കഴുകപ്പെട്ട് ക്രിസ്റ്റൽ ക്ലിയറാക്കി സ്ഫടിക പുടമാക്കി അകൃത്യമൊക്കെ മോചിച്ച് സകല പാപങ്ങളും നീക്കി വ്യക്തമായി ക്ലിയറായ ഹൃദയം തിരികെ ലഭിക്കുമ്പോഴാണ് വീണ്ടും ജനിക്കുന്നത്. രക്ഷാദാനം എത്രയോ മാധുര്യം, എന്നെ വീണ്ടതോ എത്ര ആശ്ചര്യം. അങ്ങനെ ഹൃദയത്തിന് രൂപാന്തരം വരുമ്പോ മൂന്നിടത്തതിന്റെ റിയാക്ഷൻ വരും. ഒന്ന് അകത്ത്, രണ്ട് സ്വർഗത്തിൽ, മൂന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ. അകത്തെന്താ ഉണ്ടായെന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഏറെ നിശ്ചയമുണ്ട്. പ്രിയ ശ്രോതാവേ, പ്രിയ നിരീക്ഷകനേ, എത്ര സമ്മർദ്ദമായി നീ പള്ളിയിൽ പോകുന്നു, ആരാധനാലയത്തിൽ പോകുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ, നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ചില ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ദേഷ്യം വരാറുണ്ട്, ചിലർക്ക് പല്ലുകടി വരാറുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വരാനുള്ള കാരണം രക്ഷിക്കപ്പെട്ടില്ല അതുകൊണ്ടാണ്. രക്ഷിക്കപ്പെട്ടവരോട് ചോദിച്ചാൽ ഏറിയ നിശ്ചയത്തോടെ പറയാൻ കഴിയും, കർത്താവായ യേശുവിന്റെ പാപം മോചിച്ചു തന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു. കുഞ്ഞെ, എന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഞാൻ പറയുമോ? എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നുന്നു, എന്നെ കെട്ടിച്ചതാണ്. അങ്ങനെയൊന്നും അറിയുന്നുണ്ട് ഇവിടെ. അത് വലിയൊരു രോഗമാണ്. അതുപോലെ ചിലപ്പോഴെനിക്ക് അങ്ങനെ ഒരു വികാരം, ഊഹമോഹം, എന്നെ അപ്പത്തെ എടുത്തത് ചോദിക്കട്ടെ, എന്നെ കെട്ടിച്ചതാണോ, ഒരിക്കലും അങ്ങനെ ഒരു യുവതിക്കോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചതാണോ എന്നൊരു യുവാവിനോ പറയുവാൻ സാധിക്കുന്നില്ല. കാരണം അന്തരംഗത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഊഹാപോഹമല്ല വിവാഹം. പലരുടെ മുൻപിൽ വെച്ച് പരസ്യമായി കരങ്ങൾ കൊടുത്ത് ഒരു ഉഭയസമ്മത വാചകൻ ചൊല്ലി ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നത് പോലെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആത്മാവിന്റെ മണവാള, ഞാൻ ഇന്ന് വരെ ഒരു പാപിയായി ജനിച്ചു, പാപത്തിൽ പിറന്നു, പാപപങ്കിലനായിരുന്നു, എന്നാൽ ഇന്ന് മുതൽ ഞാൻ എന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, എന്റെ പാപവഞ്ജനമായ ജീവിതം ഇവിടെ പാടെ ഞാൻ പരിത്യജിക്കുന്നു, എന്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഇന്ന് മുതൽ അവിടുന്ന് എന്റെ ആത്മാവിന്റെ മണവാളനായിരിക്കണമേ, ഇന്ന് മുതൽ എന്തേക്കും ഞാൻ അങ്ങയെ സേവിക്കും, എന്റെ ആയുസ്സും ദിനമൊക്കെ നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കും, എന്റെ പ്രാണനാഥദേശുവേ നിന്റെ പ്രേമം നീ എനിക്കേകണമേ. അത് കഴിഞ്ഞ് അർദ്ധരാത്രി 12 മണിക്ക് വിളിച്ചുണർത്തി ചോദിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ടത് പറയാൻ നിർണയമുള്ള ദൈവങ്ങൾക്കാരിയുന്നുഹാബോധമല്ല, വിചാരധാരയല്ല, ചിന്താഗതി അല്ല, ഇമോഷൻ അല്ല, ഫീലിംഗ് അല്ല, അഷുറൻസ് ആണ് രക്ഷ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷ നിർണയമുള്ളവർ കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം, നമ്മുടെ കർത്താവിനെ രക്ഷിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 8 വയസ്സുള്ള ഒരു ബാലകനായിരിക്കുമ്പോ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഭാഗ്യം ലഭിച്ചു. പിരിയാത്ത സഖിയായി, ഉത്തമ സഹായിയായി എന്നോടൊപ്പം എന്റെ കർത്താവ് വാഴുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി സ്വർഗത്തിലറിയാം, ലൂക്കോസ് 15:10 കാണുന്നു. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യത്തിൽ എത്രയോ സന്തോഷമുണ്ടാകുന്നു. സ്വർഗത്തിലെ മാലാഖമാരെല്ലാവരും പഞ്ചവൃക്ഷം അടക്കി കീഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കും. അകത്തറിയാം, സ്വർഗത്തിലറിയാം. ശരിക്കൊരു മാനസാന്തരം വന്നാൽ കാണുന്നവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. അകത്തൊരു പരിവർത്തനം വന്നാൽ ഹിപ്പിസം, റൗഡിസം, ഗുണ്ടായിസം, കൊമ്പൻ, വമ്പൻ, ചെമ്പൻ, കൊപ്പട, കൃതാവ, അധകൃത എല്ലാം മാറും. എന്ന് പറയുന്നത് പോലെ മുടി വെട്ടിക്കുന്നതായ ബാർബറിനും ഉടുപ്പ് തയ്പ്പിക്കുന്ന ടെയിലറും കൂടെ മനസ്സിലാകുന്നതാണ് ശരിക്കൊരു മാനസാന്തരം. അതുകൊണ്ട് ഞാത്തിയതും കുടിക്കതും തേച്ചതും ചൊരിഞ്ഞതും ലിപ്സ്റ്റിക്കും പുറത്തുള്ള ഇറുക്കി പോലെ പിരിച്ചു മുറുക്കി നടക്കുന്ന മുടിയും എല്ലാം കളഞ്ഞ ശേഷം പഞ്ചമുച്ചം അടങ്ങിയവർ ഒന്നക്കോസുകാരിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശരിക്കുള്ള മാനസാന്തരം പുറമേ അകത്തൊരു പഴം, അത് ശരിക്കും പഴുത്താൽ പുറന്തോടിൽ അറിയാം. ശരിക്കുള്ള മാനസാന്തരത്തിന് ബാഹ്യ പ്രദർശനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം നിങ്ങൾ ഒന്ന് നോക്കിയാൽ കാണാം. യാക്കോബ് തന്റെ സകല കുടുംബത്തോടും നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവി എന്ന് പറഞ്ഞപ്പോൾ അവര് തങ്ങളുടെ കാതിലെ കുണുക്കുകളെ യാക്കോബിന്റെ മക്കൾ കൊടുത്തു. കുണുക്ക് പറിക്കുവി എന്ന് ആരും പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമില്ല. എന്നുള്ള പദം കേട്ടപ്പോൾ കുണുക്ക് പറിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് വികാരത്താൽ ചെയ്തതാ ഉദ്ദേശി. ദൈവം പറഞ്ഞെങ്കിലേ ഞങ്ങൾ ചെയ്യുള്ളൂ. ദൈവം തമ്മിലാണ് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടൊന്ന് നോക്ക്, ഒന്ന് വായിച്ചേ സഹോദര. പുറപ്പാടം 33:4 പുറപ്പാടം പുസ്തകം 33:4 വാക്യം വായിച്ചു നോക്കി. ആ ദൈവം അതിനെ കുറിച്ച് എന്താ പറഞ്ഞു?
ജനം ദുഃഖിച്ചു,
ആരും ഇല്ല തന്റെ ആഭരണം ധരിച്ചില്ല. അടുത്ത വാചകങ്ങൾ വായിച്ചേ. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഇനി നിന്റെ നടുവിൽ കൂടെ നടന്നാൽ നിന്നെ കൊന്നു കളയും കളയും. അടുത്തത്, അതുകൊണ്ട് എന്താ അങ്ങനെ? ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയേണ്ടതിന്
നീ
നിന്റെ ആവരണം നീക്കിക്കളക.
മക്കളോട് പറക,
എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന, നിന്റെ മൂക്കിലോടുന്ന ജീവശ്വാസത്തിന്റെ കൺട്രോൾ കൈവശമുള്ള ദൈവം പറയുന്നു, ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയുവാനിന്റെ ആഭരണം നീക്കിക്കളയ. വികാരത്തിൽ നീക്കുന്നതല്ല, കൽപ്പന കൊണ്ട് നീക്കുന്നതാണ്. ഇരമ്യാവ് 4:30 നോക്കി. ഇരമ്യാവ് പ്രവാചകൻ പുസ്തകം 4:30 30-ാമത്തെ വാക്യം പ്രവാചകനായ ഇരമ്യാവ് എന്താ പറയുന്നത്? നീ എന്തോ ചെയ്യാൻ പോകുന്നു,
നീ
രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നീ കണ്ണിൽ മഷി എഴുതിക്കൊണ്ട് നടന്നാലും വ്യക്തമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു. നിന്നെ അനി ആരെ കാണിക്കാനാണ് ചെയ്തത്? അവര് ആരുമാരെന്ന് വെച്ചാ നിന്നെ തട്ടിട്ടു പമ്പനടന്നുകളയും വന്ന് ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ നീ തട്ടി താഴെ വീഴും. മേയ്ക്ക് ചെയ്യുന്നത് ദൈവം, മേയ്ക്ക് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പറ്റിയ പാകപ്പിഴയ്ക്ക് പരിഹാരം വരുത്തുക എന്നാണ് അർത്ഥം. ദൈവം തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചതിൽ വന്ന പാകപ്പിഴയുടെ പരിഹാരമാണ് മേയ്ക്ക. മേയ്ക്ക് അപ്പിന്റെ അമ്മയുടെ പേര് ഈസബേൽ. രണ്ട് രാജാക്കന്മാർ 9 തള്ള കേറി നിന്നു. അങ്ങനെ പെയിന്റ് ചെയ്ത് തലമുടിയൊക്കെ കറക്കി അത് ശരിക്ക് ഒരുക്കി നിന്നു. ഇനി പിന്നെ മേലോട്ട് കയറാനില്ല, ഇനി മേക്ക് അപ്പ് ചെയ്യാനുമില്ല, സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുമില്ല. അപ്പോൾ പറഞ്ഞു, അവളെ താഴെ തള്ളിയിടുക. ടോ താഴെ വീണു, പട്ട് നിന്നു, ശവം അടക്കേണ്ടി വരുന്നില്ല. ഇഞ്ചിഞ്ചായി മേക്കപ്പ് ചെയ്യുന്ന ഈസബേൽ പുത്രി ബ്രേക്ക് ഡൗൺ ആയി തീരും. ദൈവത്തിന്റെ അതുകൊണ്ട് ദൈവം തന്ന പെയിനിൽ തൃപ്തി ഉള്ളവരല്ല ദൈവഹിതത്താൽ. അകത്തൊരു പരിവർത്തനം വന്നപ്പോൾ പുറത്തു വന്നു. ഇനി ദൈവം തമ്മുടെ ഞായറാഴ്ച ദിവസത്തിൽ അരിച്ചു പറക്കാൻ പോകുന്ന സാധനത്തിന്റെ പേര് കേൾക്കണം. യെശയ്യാവിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 16 വാക്യം വായിക്കാം. അന്യ ന്യായവിധിയിൽ ദൈവം തമ്മുടെ രണ്ടിൽ പറക്കാൻ പോകുന്നത് സാധനത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് 3:5
സിയോന്റെ
പുത്രിമാ, ബാബേലിന്റെ പുത്രിമാരല്ല, സിയോന്റെ പുത്രിമാ, അമേരിക്കൻ പുത്രിമാർ ആയാലും കൊള്ളാം. അതെ, നികളിച്ച് കഴുത്ത് നീട്ടിയും പിന്നെ ഏറുകണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തട്ടി നടക്കുകയും. അതെങ്ങനെയാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ല. തത്തി തട്ടി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയും 18 വാക്യം മുതൽ വായിച്ചേ. അന്ന് എന്ന് ന്യായവിസ്താരത്തിന്റെ ദിവസം കർത്താവ് തമ്പുരാൻ എണ്ണി പറക്കാൻ പോകുന്ന കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, നെറ്റിപ്പട്ടം, ചന്ദ്രകല, ബ്യൂട്ടി സ്പോട്ട് എന്നറിയപ്പെടുന്ന ഡേർട്ടി സ്പോട്ട്, അശുദ്ധ കല, അത് പിന്നെ കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തവിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവസ്ത്രം, ശാൽവ, ചെറുസഞ്ചി, കൂടെ കൂടെ മിനുക്കാൻ കൊണ്ടു നടക്കുന്ന ഇറങ്ങണം, അത് പിന്നെ ശോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയുവാൻ തമ്പുരാൻ കൈവയ്ക്കുന്നതിന് മുമ്പേ നീക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രങ്ങളിൽ അല്ല, ഇതിനേക്കാൾ അപ്പുറമായി സൗന്ദര്യ സമ്പർത്തക സാധനങ്ങളും കൊണ്ട് അലങ്കരി ചുരുങ്ങി നടന്നാലും കുഞ്ഞേ, നീ ചാകുന്ന ദിവസം ഏറ്റവും അടുത്ത ചാർച്ചക്കാർ അടുത്തു വന്ന് സ്വർണത്തിന്റെ കണങ്ങ കുടുക്ക പോലും തന്നയിക്കാതെ അരിച്ചു പറക്കി അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്ത് തനി പെന്തക്കോസ്തുകാരി ആക്കിട്ട് പെട്ടിക്കകത്തോട്ട് വെച്ചുവിടൂ. അതിന് മുമ്പേ പെന്തക്കോസ്തുകാരിയവർക്കാരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആളുമായി
ആവിടെ അടുക്കളയിലേക്ക് എത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നു. ശരീരം പ്രാണൻ ആത്മാവ് മുറിച്ചു. പടഞ്ചൻ ഹൃദയം പുറത്തെടുത്തു. 13 ഇരുണ്ട പാടുകൾ യേശുക്രിസ്തുവിന്റെ വിലയേറെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് സ്ഫടിക കുടമാക്കി തിരികെ വെച്ച് കുത്തിക്കെട്ടിയപ്പോൾ പുത്തൻ ഹൃദയം നിവർത്തിയാവുകയും തത്വാര എഗസ്കേൽ 36:26 പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതോടെ മൂന്നിടത്ത അതിന്റെ റിയാക്ഷൻ ഉണ്ടായി. ഒന്ന്, ഹൃദയത്തിൽ അറിഞ്ഞു രക്ഷിക്കപ്പെട്ടു എന്ന നിർണയമുണ്ടായി. 2, സ്വർഗത്തിൽ അറിഞ്ഞു ദൂതന്മാർ കുനിഞ്ഞു നോക്കി സന്തോഷിച്ചു. 3, വേഷവിധാനത്തിൽ അറിഞ്ഞു കാണുന്നവർക്കൂടെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മനസ്സന്ത്രപ്പെട്ടവരും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്വർഗത്തിൽ അറിഞ്ഞു, ഭൂമിയിൽ അറിഞ്ഞു, ഹൃദയത്തിൽ അറിഞ്ഞു. ഓപ്പറേഷൻ സക്സസ്. രോഗി ഡോക്ടറോട് ചോദിച്ചു, സാർ ശാലോ നീ ഞാൻ വീട്ടിൽ പോട്ടെ. ഡോക്ടർ പറഞ്ഞിട്ടോ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകണം. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് റൂം എന്താണെന്നറിയാമോ? അതെ, എന്റെ രക്ത നീ അഴിച്ച് എന്റെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് റൂം. ഗലാത്യ ലേഖനം 3:26-27 വാക്യങ്ങളാണ് ഡ്രസ്സിംഗ് റൂം. പൈസാ ലേഖനം Galatians 3:26-27. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ
ക്രിസ്തുവിനോട്
ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ഉടുത്തിരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ് കഴിഞ്ഞ് നടക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. അതെന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ നീ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആണ് സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ച ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം കഴിയുന്നു. ഉടുത്തിരിക്കുന്ന വസ്ത്രത്താലാണ് ഒരു വ്യക്തി ആരെന്ന് മനസ്സിലായി. ഒരു പോലീസുകാരനെ കാണുമ്പോൾ ആ പോലീസ് എന്ന് പറയുന്നത് അയാളുടെ വേഷവിധാനമാണ്. ഡ്യൂട്ടിയിലായിരിക്കുന്ന ഒരു നേഴ്സിനെ കാണുമ്പോൾ ഒരു നേഴ്സ് എന്ന് പറയുന്നത് അവളുടെ വേഷമാണ്. ഏത് മനുഷ്യനും ഭരിച്ച വസ്ത്രത്താൽ അവനെ വെളിപ്പെടുത്തുന്നത് പോലെ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി അന്തരംഗത്തിൽ നടന്ന ക്രിയയുടെ പ്രക്രിയയാണ് പ്രതിഫലനമാണ് ജലത്തിലെ സ്നാനം. ദൈവതോ റോമാലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അങ്ങനെ പാപസംബന്ധമായി മരിച്ചവരായിരുന്ന ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുടിച്ചുലപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാണ് ജീവിച്ചെഴുന്നേറ്റത് പോലെ നാം ജീവന്റെ പുതുക്കത്ത് നടക്കേണ്ടത് തന്നെ. ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ദ ഇന്നർ ഫെയ്ത്ത്. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ ഹൃദയത്തിലെ വിശ്വാസം ബാഹ്യമായി ലോകത്തെ വിളിച്ചറിയിച്ച് പ്രകടിപ്പിക്കുകയാണ്. ലോകമേ, ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, അടക്കപ്പെട്ടിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ഒരു ചിന്തകൻ പറയുന്നു. അതൊരു വിവാഹവേദി പോലെയാണ്. ഒരു കല്യാണത്തിന് മുമ്പ് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്നു, പരസ്പരം ഇഷ്ടപ്പെടുന്നു, ഒരുമിച്ച് ജീവിപ്പാൻ തീരുമാനിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരുക്കി, കുറിയടിച്ചു, പന്തലൊരുക്കി, വിവാഹവേദി ഒരുക്കി, നടത്തം നാളിനെ നിശ്ചയിച്ചു, ഡേറ്റ് നിശ്ചയിച്ചു, എല്ലാം കഴിഞ്ഞാലും മണവാളനും മണവാട്ടിയും ഒരുമിച്ച് ചേരണമെങ്കിൽ, ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ വിവാഹ ശുശ്രൂഷ നടക്കണം. നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉഭയസമ്മതത്താൽ ഒന്നിക്കുമ്പോൾ പ്രധാന കാർമികൻ വിളിച്ചു തോന്നുന്നു. ഇന്നേ ദിനം അവർ ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു. അത് തുറന്നവർ ഒരുമിച്ച് നടക്കുന്നു. ഇതുപോലെ അസ്നാനം. കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് കർത്താവിനെ ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി ഒരിക്കലും വേർതിരിയാതിരിക്കാൻ തീരുമാനിച്ച ഹൃദയത്തിലെ തീരുമാനം നീ സ്നാനവെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ പ്രകടിപ്പിക്കേണ്ടത്. ലോകമേ, നീ ഒന്ന് കാണ, ഞാൻ എന്തോ വിശ്വസിച്ചു, ഞാൻ യേശു മരിച്ചെന്ന് വിശ്വസിച്ചിരിക്കുന്നു, യേശുവിനെ അടക്കിയെന്നതാണ് ഞാൻ ഇതുപോലെ വിശ്വസിച്ചിരിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ പ്രക്രിയ കഴിയുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനോട് ചേർ കഴിഞ്ഞ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ യേശുവിനോട് ചേരുവാൻ സ്നാനം എന്നുള്ള ഔട്ട്വേർഡ് എക്സ്പ്രഷനിലൂടെ ഈ പരസ്യ രംഗത്തിലൂടെ സ്നാനപ്പെട്ട് നീ ക്രിസ്തുവിനെ ധരിക്കുന്നു. സ്നാനപ്പെടുവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ അന്തരംഗം മന്ത്രിക്കണം. ലൂക്കോസ് 7:30 ദൈവത്തിന്റെ ആലോചന ഞാൻ അനുസരിക്കുന്നു. സ്നാനപ്പെടാതെ നീ വെളിയിൽ അതെ തിരിച്ചു നടക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന നീ നിരാകരിക്കും. അതാണ് യോഹന്നാൻ സ്നാനകനെ കുറ്റിരിക്കുന്നത്. പരീശന്മാരും ന്യായശാസ്ത്രിമാരും യോഹന്നാൻ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ദൈവത്തിന്റെ ആലോചന അനാദ്യനായി ദൈവത്തിൽ നിർഗളിച്ച ആലോചന അനുസരിപ്പാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചു, ക്രിസ്തുവിനെ ധരിച്ചു, ഒരു പുത്തൻ ഉടുപ്പിടുകയാണ് സ്നാനത്തോടുകൂടി എന്ന് പറയും. CID പോലീസുകളുണ്ടല്ലോ, അതായത് ശരിയായിട്ട് നമ്മുടെ ഔദ്യോഗിക വസ്ത്രമൊന്നും ധരിച്ചില്ലേ, രഹസ്യമായി നടക്കുന്ന പോലീസിനെ പോലെ ഞങ്ങളും ഇടിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ലെങ്കിൽ രഹസ്യമായി നടക്കുക. പ്രിയ സഹോദര സഹോദരി, എന്റെ ദൈവത്തിന് CID ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ പരസ്യമായി നിൽക്കാൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ചില ചോദിക്കുന്നു, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ എന്ന് വിഷയം വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. അതിന് പല ആളുകളും ഡിക്ഷണറികളൊക്കെ തപ്പാറുണ്ട്. ബൈബിൾ നിഘണ്ടുക്കളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എന്റെ ചോദ്യം, ഇത് ചോദിപ്പാൻ ആർക്ക് അധികാരം? രണ്ടാം ചോദ്യം, മറുപടി പറയാൻ ആർക്ക് അധികാരം? ഉദാഹരണം, ഒരു ക്യാപ്റ്റൻ തന്റെ മിലിറ്ററി സേവകരോട് പറയാ സൈന്യത്തോട് മാർച്ച് ഫോർവേഡ് എന്ന് പറയുമ്പോൾ മാർച്ച് ചെയ്യുക. അപ്പൊ ഒരുത്തന്നെ ചോദിക്കാം, സാറേ ഇല്ലെങ്കിലോ എന്ന് ചോദിച്ചു നിൽക്കട്ടെ. മിലിറ്ററിക്കാരോട് ചോദിച്ചു നോക്കി, ഇല്ലെങ്കിലും എന്ന് പറയുന്നവന്റെ ഗുണം എന്തായിരിക്കും എന്ന് ഒരിക്കലും അത് ചോദിക്കുന്നില്ല. എന്നൊരു ടീച്ചർ സ്കൂളിൽ വന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. 10 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, 1000 പ്രാവശ്യമെങ്കിലും ഓരോ വർഷം എഴുന്നേൽക്കണം, ഇരിക്കണം. സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഏൽക്കൻ ഇരിക്കുക. സാറേ ഇല്ലെങ്കിലോ എന്ന് നിങ്ങൾ ആരെയും ചോദിച്ചിട്ടുണ്ടോ? അവൻ വട്ടനല്ലേ അപ്പച്ചൻ. കാരണം ഒരിക്കലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, നടുവിന് വേദന, തലയ്ക്ക് വേദന, ഹൃദയത്തിനൊക്കെ വന്ന രോഗമൊക്കെ പിടിച്ചോണ്ട് നീ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടറെ ശരിക്ക് ചെക്കപ്പ് ചെയ്തിട്ട് 3 ഗുളിക എഴുതി തരിക, ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് കഴിച്ച് എന്ന് പറയണം. ഇല്ലെങ്കിലോ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഡോക്ടറോട്? അപ്പോൾ ആ ഡോക്ടർ പറയും, ഈ രോഗം ഇവിടെ അല്ല ചികിത്സിക്കുന്നത്, വേറെ കാരണം. ഒരു രോഗിയുടെ മേൽ അധികാരം ഒരു ഡോക്ടർക്കാണ്. ഒരു വിദ്യാർത്ഥിയുടെ മേൽ അധികാരം ഒരു അധ്യാപകൻ. ഒരു പടയാളിയുടെ മേൽ അധികാരം ഒരു ക്യാപ്റ്റൻ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല സൃഷ്ടികളുടെ അധികാരം യേശു ക്രിസ്തുവിനാണ്. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആ അധികാരത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ പുറപ്പെട്ട് സ്നാനപ്പെടുത്താനുള്ളവരോടുള്ള കൽപ്പന, മർക്കോ 16 സ്നാനമേൽക്കുവാനുള്ള കൽപ്പന. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല മുഴങ്ങാലും മറങ്ങണമെങ്കിലും ുംറിച്ചുനിൽക്കാതെ മടിച്ചു നിൽക്കാതെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുവാനാണ് ദൈവം. മഹാകവി കെ.വി. സൈമണ് അവർ പാരമ്പര്യത്തെ പരിത്യജിച്ച് സ്നാനക്കടലിലേക്ക് ഇറങ്ങിയപ്പോ തന്റെ കൂട്ടുകാർ ചോദിച്ചു, സൈമൺ എന്തിനാ സ്നാനപ്പെട്ടത്, ഔദ്യോഗിക നിലയിൽ നിന്നാ ചോദിച്ചത്? അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, വിശ്വസിക്കുകയും കല്ലിൽ ഉമ്മുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് എഴുതിയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ട് കല്ലിൽ ഉമ്മുമായിരുന്നു, എന്നാൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് എഴുതി വെച്ചതിനാൽ ഞാൻ സ്നാനപ്പെട്ടു. ഇങ്ങനെ തീരുമാനമുള്ള ദൈവങ്ങളെ ഓർത്തി എന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലോകം മുഴുവൻ നിനക്കെതിരായ ഒരു സ്നേഹിത, നീ ദൈവത്തിന്റെ വചനം അനുസരിച്ചു, വചനത്തിലെ ദൈവം നിന്നോട് കൂടി വരും. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുമ്പം പോകുമെന്നോ പോകത്തില്ലെന്നോ പറയാൻ ഒരു ഉപദേശിക്കും അധികാരമില്ല. ഫാദർ സീരിയസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് ഒരു ടെലിഗ്രാമുമായിട്ട് ഓടി വരിക എന്ന് വെച്ചാൽ പോലീസ്, അത് ഒരു പോസ്റ്റ്മാൻ വന്ന ഉടനെ വായിച്ചു, ഇപ്പോഴേ ഫ്ലൈറ്റ് കിട്ടാൻ പ്രയാസ്, ഞാൻ പോയാൽ ജോലി അങ്ങ് പോകും, കയ്യിൽ പൈസ ഇല്ല, തിരിച്ചു വന്നാൽ ആകെ വെള്ളം. അപ്പൊ പോസ്റ്റ്മാനെ വിളിക്കുക, കഴിഞ്ഞു വന്ന് ഞാൻ പോയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും. പോസ്റ്റ്മാനോട് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും, ഞാനിപ്പോ പോയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? പോസ്റ്റ്മാൻ പറയും, കുഞ്ഞെ നിന്റെ അപ്പനെ കാണാൻ പോകും. ഇത് മാത്രമേ ഉള്ളൂ മറുപടി. സ്വർഗത്തിൽ അയച്ച ഒരു ടെലിഗ്രാമുമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ജോയിൻ പാസ്റ്റർ നിൽക്കുന്നത്. നിങ്ങൾ തോന്നുന്നു ലോകം നശിക്കാൻ പോകുന്നു, ജാതി ജാതിയോട് നിൽക്കുന്നു, രാജ്യം രാജ്യത്തോട് നിൽക്കുന്നു, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു, യഹോവ ഭൂവാസികളെ നിമിത്തം സന്ദർശിപ്പാൻ വന്നു. അങ്ങനെയെങ്കിൽ സ്നാനപ്പെടുത്താൻ പോകുമെന്നോ പെട്ടില്ലെങ്കിൽ പോകുന്നില്ലെന്നോ ഒന്നും പറയുവാൻ ശുശ്രൂഷകന് അധികാരമില്ല. ഏത് മനുഷ്യരെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ ദൈവവചനം അതിന്റെ തന്മയത്വത്തിൽ അറിയിക്കേണ്ടവനാണ് സുവിശേഷകൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമാണ് തീരുമാനിക്കുന്നത്. മാനസാന്തരപ്പെട്ടവർ സ്നാനമേൽക്കണം, ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ എങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുവാൻ നമുക്ക് അധികാരമില്ല. മറുപടി പറയാൻ എനിക്കും അധികാരം. കുരിശിലെ കള്ളൻ സ്നാനപ്പെടാത്തത് കൊണ്ട് ഞാൻ സ്നാനപ്പെടുകയില്ലെന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോയി, ഞാനും സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാം എന്ന് വിചാരിക്കുന്ന സ്നേഹിയ ഒരാളെ ഒരു കൊച്ചിനെ പ്രസവിച്ച് ആ കുഞ്ഞ് പ്രസവ സമയത്ത് മരിച്ചുപോയി. ആ കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് ഭിത്തിയിൽ തൂക്കി അങ്ങനെ പ്രേം ചെയ്ത് വെച്ചിരിക്കുകയും 4 കൊല്ലം കഴിഞ്ഞു അമ്മ വീണ്ടും ഒരു മോനെ പ്രസവിച്ചു. ആ കുഞ്ഞ് ജീവിച്ചു വരികയും പള്ളിക്കൂടത്തിൽ അയച്ചു. 5-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനൊരു ദിവസം വീട്ടിൽ വന്ന് പുസ്തകം എല്ലാം കാത്തു വെച്ച് അമ്മയോട് ചോദിച്ചു, മമ്മി ഇല്ല ഫോട്ടോ ആണല്ലേ മമ്മി, മോനെ എന്റെ അച്ചാച്ചന്റെ ഫോട്ടോ ആണ്. എന്റെ അച്ചാച്ചൻ എന്തിയ മമ്മി, നിന്റെ അച്ചാച്ചന്റെ യേശുവപ്പത്തിന് അടുക്കൽ പോയിരിക്കാൻ മോനെ. എന്റെ അച്ചാച്ചൻ എത്ര ക്ലാസ് വരെ പഠിച്ചാലും മമ്മി, നിന്റെ അച്ചാച്ചൻ പള്ളിക്കൂടത്തിൽ എങ്ങും പോയില്ലായിരുന്നു, പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എന്നൊക്കെ വിവരിച്ച് പറഞ്ഞപ്പം ഈ കുറ്റം പറയാം, മമ്മി ഇന്ന് മുതൽ ഞാൻ പള്ളിക്കൂടത്തിൽ പോവുകയില്ല, പല്ല് തേക്കുകയില്ല, കുളിക്കുകയില്ല, പരീക്ഷ എഴുതുകയില്ല, എനിക്ക് യേശുവപ്പത്തിന്റെ കൂടെ എന്റെ അച്ചാച്ചനെ പോലെ പോയാൽ മതി. അപ്പൊ മമ്മി പറഞ്ഞു, മോനെ നിന്റെ അച്ചാച്ചൻ ജനിച്ച ദിവസം അവിടെ കിടന്ന് മരിച്ചത് കൊണ്ട് അവനൊന്നും ചെയ്യണ്ട, എന്നാൽ നീ ജീവിച്ചിരിക്കുന്നതിനാൽ ഇതെല്ലാം അനുസരിക്കണം. ഇതുപോലെ ക്രൂശിലെ കള്ളൻ മാനസാന്തരപ്പെട്ട ഇടത്ത് നിന്ന പോട്ടിൽ നിന്ന് ചത്തത് കൊണ്ട് സ്നാനപ്പെടണ്ട. അതെ, നീ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് അവിടെ ഇരുന്ന് ചാകാമെങ്കിൽ രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ട് നിന്നെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, ഇപ്പോൾ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് നീ പ്രാർത്ഥിക്കുകയും ദൈവം നിർവചയിലുള്ള നിന്ന് നീ ചാകുകയും നിന്നെ എടുത്തുകൊണ്ട് ശവപ്പട്ടികളായിട്ട് പുറത്തു പോവുകയും ചെയ്യാതി പോകും. എന്നാൽ ഒന്നുകിൽ കടവിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ചാകണം, രണ്ടിലൊന്ന് തീരുമാനിച്ചോളൂ. രാത്രി സ്ഥാനപ്രാപ്തം പോകണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമേ ലോ ഈ ഫോർമൽ ലിവിംഗ് ഒരു പാർപ്പത്തിലെ കുരിശല്ല എന്റെ മാതൃകാ പുരുഷൻ. നടുവിലത്തെ കുരിശിൽ കിടക്കുന്ന ക്രിസ്തു ഗലീലയിൽ നിന്ന് യോർദാൻ നദി വരെ കാൽനടയായി വന്നു യോർദാൻ നദിയിലേക്ക് ഇറങ്ങി സൃഷ്ടിയായ ഓഹന്നാന്റെ കൈക്കിഴിൽ തലവണക്കി സ്നാനമേറ്റപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്ര, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി കൽപ്പന അനുസരിച്ച് വന്നി തീരുമാനിച്ചാൽ ദൈവം നിന്നെ പ്രസാദിക്കും. സഹോദര ഭക്തിക്കാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. സ്നാനപ്പെടുവാൻ തീരുമാനിക്കാതെ ഒറ്റ രാത്രി ലോകത്തിൽ വിട്ടുപോകരുത്. അപകടം പതിയിരിക്കുന്നതിന് മുമ്പ്, നിന്റെ ലോകത്ത് നേരിടുന്നതിന് മുമ്പ് കുരിശിലെ കള്ളനെ നോക്കാതെ നടുവിലത്തെ കുരിശിലെ ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് വരണം. ദൈവത്തിന് സ്തോത്രം. കുരിശിലെ കള്ളനെ നോക്കി സ്നാനപ്പെടാതിരിക്കുന്നവരോട് ഞാൻ പറയും, എന്റെ കൂടെ ഒരു പാട്ട് പാടാമോ? പാടാമല്ലോ. എന്തോ പാട്ട്? കള്ളനെ പോലെയാകുവാൻ കള്ളനെ വാക്കു കാക്കുവാൻ ആരാണ്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. കള്ളനെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. എന്തായാലും പറഞ്ഞു ഇംഗ്ലീഷ് പാടാമോ? ഐ കാണ്ടി താണ്ട് ചുരുപ്പോളോതാറ്റി No turning back. One thief before me, many thieves behind me. One thief before me, many thieves behind me. No turning back. എന്റെ കൂടെ നിങ്ങൾ ആരും പാടാത്തതിനാൽ ഇവിടുന്ന് സ്തോത്രം ചെയ്യുന്നു. പാർശ്വത്തിൽ നിൽക്കുന്ന കള്ളനെ അല്ല, നടുവിലത്തെ കുരിശിലെ യേശു 70 മൈൽ നടന്ന് യോർദാന നദിയിൽ ഇറങ്ങി കലക്കവെള്ളത്തിൽ മുങ്ങി പൊങ്ങിയെങ്കിൽ യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് പാടാം, യേശുവേ പോലെ ഒരു വണ്ടി നിർമ്മിക്കുമ്പോൾ വീല് നാല് താഴെ ബോഡി സ്ട്രെയിറ്റ് ടോപ്പ് കവർ ചെയ്ത് ഇങ്ങനെ പോകുന്ന വണ്ടി, അങ്ങനെ ഏത് വണ്ടി പോയാലും ഓടിക്കുന്നവന് സുഖമുണ്ട്, അതിനകത്ത് ഇരിക്കുന്നവന് സുഖമുണ്ട്. എന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില വണ്ടികളെ നാല് വീല് മൂടിക്കിടന്ന് ഇങ്ങനെ കറങ്ങും, ഉച്ച കിടക്കാൻ പാടിരിക്കും, വീല് മൂടിലാണ് ആള് നേരെ തിരിയും. അങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോൾ ജോലി പാസ് ഒരു വാഹനം കൊണ്ട് ഓടിച്ചെന്നിട്ട് അഴികൾക്കിടയിലൂടെ പ്രാണത്തം കിടക്കുന്ന ഓരോരുത്തരെ വലിച്ചെടുക്കുക. അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ മൂന്നാല് പേര് അതിനകത്ത് കിടന്നെന്ന് പറയാം, ഞാൻ ഒന്ന് കയറിയതായിരിക്കും, മേലെ കിടന്നില്ല. അവന്റെ വിചാരം ഇപ്പോഴും ആ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. വീല് നാല് മേലിലാണെങ്കിൽ വണ്ടി ശരിയായി തന്നെ ഓടുന്നത് തകർന്നുപോയി. ദൈവസഭയുടെ എഞ്ചിനീയർ ദൈവസഭയാകുന്ന വാഹനം നിർമ്മിച്ചപ്പോൾ വീല് താഴെ ആദ്യം മാന സമരം പിന്നെ സ്നാനം അങ്ങനെ നിർമ്മിച്ചത്. ഇതൊരു സ്തോത്രം. 300 വരെ ഈ വണ്ടി ഇങ്ങനെ ഓടി വന്നത് യെരുശലേമിൽ നിന്നിട്ട വണ്ടിയാണ്. 300 കൊല്ലം ഇങ്ങനെ ഓടി വന്നപ്പോ ഉണ്ട് ബാബിലോണിൽ ഒരു ദുരുപദേശ ചരക്ക് വണ്ടി കുത്തന്തീര് ഓടിച്ചോണ്ട് വന്ന് ഇടിച്ച് താഴെയിട്ടു. വീല് നാല് മോളില് ആദ്യം താഴെപ്പെട്ടേരെ പിന്നെ മാനസാന്തരം വിടാം. അങ്ങനെ കിടക്കുന്ന അപകടം നിറഞ്ഞ വണ്ടികളിൽ നിന്ന് ഇന്ന് രാത്രി കരകയറുവാൻ ശരിയായിട്ടുള്ള വാഹനം തയ്യാറാണ്. ഈ വാഹനത്തിന് കോട്ടയം മെഡിക്കൽ കോളേജില് അഡ്മിറ്റ് ആയിരിക്കുന്നതിന്റെ അമ്മച്ചിയെ കാണാനായിട്ട് ഓടിച്ചെന്ന് ചെങ്ങന്നൂരിൽ നിന്ന് വണ്ടി കയറി ടിക്കറ്റ് അറിഞ്ഞു പറഞ്ഞു ആ വണ്ടി കേൾക്കോ കേൾക്കോ പെട്ടെന്ന് പോകുകയാണ്. കയറി ടിക്കറ്റ് വെച്ചാൽ പറയുന്നു ഇത് കോട്ടയത്തിന് പോകുന്ന വണ്ടിയല്ലേ, ഇത് തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടിയാണ്. നീ എന്താ പറയും? ഓ ഒന്ന് കയറിയതാ തിരുവനന്തപുരം കാണണമെന്ന് കുറച്ചാളുണ്ട്, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഇത് എന്നെ തരണം എന്ന് വിചാരിച്ച് യാത്ര ചെയ്യുമോ? അയ്യോ താഴെ ക്ഷമിക്കണം ക്ഷമിക്കണം, ആരാണ്ട് പറഞ്ഞു കയറിയതാണ്, എനിക്ക് അറിയില്ലാതെ ഞാൻ കയറിയതാണ്, ഒന്ന് നിർത്തേ, നിലവിളിച്ച് നീ ഇറങ്ങി കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയില്ലേ, ഇറങ്ങി നേരെയുള്ള വണ്ടിയിൽ കയറുമെങ്കിൽ ഒരിക്കൽ സ്നാനപ്പെട്ടത് വേറെ പുസ്തകത്തിന് അല്ല എങ്കിൽ പ്രിയ സഹോദര സഹോദരി പെട്ടെന്ന് സമുദായത്തിൽ ഇറങ്ങി സ്നാനക്കളവിലേക്ക് വരികയോ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും അതാണ് വ്യവസ്ഥ. കുളിച്ച് തോർത്തടാ മോനെ എന്ന് പറഞ്ഞ് തോർത്ത അമ്മ മോന്റെ കൈ കൊടുത്തപ്പോ മോനെ ആദ്യം അങ്ങ് തോർത്തി പിന്നെ പോയി കുളിച്ചു. അമ്മ ഞാൻ രണ്ടും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മതി മോനെ എന്ന് അമ്മ പറയത്തില്ല. മോനെ കുളിച്ചിട്ട് തോർത്തണം, തോർത്തിയേച്ച് പിന്നെ കുളിച്ചാൽ സാരമില്ല, ഒന്നുകൂടെ തോർത്തിയാ മതി. ഇതുപോലെ വിശ്വസിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കുന്നതിന് മുമ്പേ സ്നാനം നൽകിയെങ്കിൽ സാരമില്ല, വ്യവസ്ഥ പ്രകാരം കൂടെ സ്നാനപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? അവരൊന്നും ദൈവത്തെ ശ്രദ്ധിച്ചു. ആദ്യം വന്ന് വ്യവസ്ഥ തെറ്റിച്ച് അറിയാതെ സ്നാനപ്പെട്ടു, ഇപ്പോഴും അറിവോടുകൂടെ വിശ്വാസത്തിന്റെ പ്രതിഫലമായി സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. സ്വർഗസ്ഥനായ ദൈവത്തിനോടുകൂടെ ഇരിക്കും. ഞങ്ങൾ പട്ടികപ്പെട്ട ഭാവം ഒന്നും ചെയ്യുന്നില്ലല്ലോ, നല്ലവനാണ് വിശ്വസ്തരായി ഇരിക്കുന്നു, സിനിമ കാണുന്നില്ല, നാടകം കാണുന്നില്ല, പിന്നെ എന്തിനാ ഞങ്ങൾ സ്ഥാനപ്പെടുത്തുന്നു? സഹോദര, പാപം രണ്ട് വിധത്തിലാണുള്ളത്, ഒന്ന് അകൃത്യ, രണ്ട് കൃത്യവിധം. ചെയ്യണമെന്ന് ദൈവം കൽപ്പിക്കുന്നത് ചെയ്യാതിരുന്നാലും പാപം, ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്താലും പാപം. ഒരപ്പൻ രണ്ട് മക്കളുണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു മകൻ മഹാദുർനടപ്പുകാരൻ, തെറ്റായി അടിമായിരിക്കുന്നവനാണ്, കൊടുക്കുന്നവൻ, ഇടിക്കുന്നവൻ, തൊഴിക്കുന്നവൻ, ദുഷ്പേര് സമ്പാദിച്ചവൻ. മറ്റേ മോനിൽ ഒന്നും ചെയ്യി, പരിശുദ്ധ നിർമ്മലൻ, നീതിമാൻ, നിഷ്കളങ്കനായിട്ട് രണ്ട് ദോഷമേ ഉള്ളൂ, വിളിച്ചാൽ വരികയില്ല, പറഞ്ഞാൽ കേൾക്കുകയില്ല, ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കട്ടെ. ആ മോനെ നീ പോയി ഒരു 5 രൂപയുടെ ചിലരെ വാങ്ങിച്ചു വേണം, പപ്പ ഞങ്ങളുടെ കുടിക്കില്ല, പിടി വലിക്കില്ല, മുറുക്ക മുറുക്കയില്ല, ചിന്ത പറയില്ല, സിനിമ കാണില്ല, നീ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, ഞാൻ നിശിതനല്ലോ എന്ന് പറഞ്ഞാൽ ക്ഷമനുണ്ടായതെന്തിനാണെന്ന് അപ്പൊ വിചാരിച്ചു. ഇതുപോലെ ചില ആളുകൾ തെറ്റികളെ ഒഴിഞ്ഞിരിക്കും. അകൃത്യവും കൃത്യ വിലോമവും ഒരുപോലെ തെറ്റാണെന്നുള്ള സംഗതി ഇന്ന് രാത്രി മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ആകയാൽ കർത്താവിന്റെ കൽപ്പന പ്രകാരം കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി തെറ്റിനെ ഒഴിഞ്ഞിരിക്കുകയും ചെയ്യണമെന്ന് കൽപ്പിച്ചത് ചെയ്യുവാൻ മുമ്പോട്ടിറങ്ങി ചെയ്യുമ്പോട്ടുണ്ടായി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മാനസാമയപ്പെട്ടു, ജലത്തിലേക്ക് ഇറങ്ങി, സ്നാനമേറ്റു, ക്രിസ്തുവിനെ ധരിച്ചു. ഡ്രസ്സിംഗ് റൂം രണ്ടാമത്തെ വാർഡായിരുന്നു അത്. ഓപ്പറേഷൻ തിയേറ്ററിൽ സക്സസ്ഫുൾ ഓപ്പറേഷൻ, രണ്ടാമത്തെ വാർഡിൽ പോയി ഡ്രസ്സിംഗും കഴിഞ്ഞു. സർ ഇനി ഞാൻ പോകട്ടെ, നിന്നോ മൂന്നാമത് ഒരു വാർഡിൽ പോകണം, ഹെൽത്തിന്റെ തോണിക്ക് കിട്ടുന്ന മുറി പോകാൻ പറഞ്ഞു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:38.
നിങ്ങൾ മാനസാന്തരപ്പെട്ടു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ
നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. എന്നാൽ
പരിശുദ്ധാത്മാവെന്ന ദാനം
ലഭിക്കും, ടോണിക്ക് കിട്ടും. ദൈവത്തിന്റെ ആത്മാവിനെ പാനം ചെയ്ത ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കും. മാനസാന്തരപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മ വന്നില്ലേ, വന്നവനെ കാത്തിരിക്കണമെന്ന് ഞാൻ ചോദിക്കും. പന്തക്കോസ്തുകാർ പിന്നെ കാത്തിരിപ്പ് യോഗം നടത്തുക, പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ കാത്തിരിപ്പ് യോഗം നടത്തണമോ? സഹോദര, കാത്തിരിപ്പ് യോഗം പന്തക്കോസ്തുകാർ നടത്തുന്നത് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിറക്കുവാനല്ല, ഭൂമിയിലെ ഇറങ്ങി വന്ന തങ്ക പ്രാവ് നിന്റെ അകത്ത് വരാനാണ്. ദൈവത്തിന് സ്തോത്രം, നിന്നെ അഭിഷേകം ചെയ്യാനാണ്. ഒരു എയർപോർട്ടിൽ ഇറങ്ങിയ ഒരു മനുഷ്യൻ ഈ യോഗത്തിന് പ്രസംഗിക്കേണ്ടവൻ അഥവാ ഈ എയർപോർട്ടിൽ നിന്ന് വന്നു, അവിടെ നിന്ന ജനങ്ങൾക്ക് എന്ത് ലാഭം? വന്നിറങ്ങി ആ ആളിനെ ജനസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ അനുഭവിക്കുന്നത് പോലെ യെരുശലേമിൽ കൊടുമുഴക്കത്തോടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരുവാനാണ് നീ കാത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് മാനസാന്തരപ്പെട്ടപ്പോഴെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതിയോ? പോരാ, മൃഷ്ടാന ഭോജനങ്ങൾ മുഴുവനും മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ട് തിന്നെന്ന് വിശ്വസിച്ച് കണ്ടോണ്ട് കണ്ടു നിറയുള്ളൂ. കണ്ണ് നിറയുന്നതിന്റെ രുചി വേറെ, ഉണ്ട് വയറ് നിറയുന്നതിന്റെ രുചി വേറെ, വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളുടെ രുചി വേറെ. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ച ദൈവമക്കളുടെ ദൈവത്തിന് സ്തോത്രം. ഹെൽത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കൂ. അമേരിക്കയുടെ ശക്തി ഓൾമൈറ്റി ഡോളർ, റഷ്യയുടെ ശക്തി ബോംബ്, ആ ചൈനയുടെ ശക്തി പോപ്പുലേഷൻ, കർത്താവിന്റെ സാമ്രാജ്യത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. കാത്തിന്ന് പ്രാപിക്കണം ദൈവമക്കൾ. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാൽ ആത്മാവ് നിറവുപ്രാപിച്ച ദൈവമക്കളെ ഞാൻ ഇന്ന് രാത്രി ഇവിടെ കാണും. അവർക്കായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് പകരമായി അങ്ങാടി മരുന്ന് കാച്ചിക്കുറുക്കി പുരട്ടിയ അത് പരിശുദ്ധാത്മാവുകയില്ല. ഹൃദയപരിവർത്തനമായ മാനസാന്തരത്തിന് പേര് പകരം വേറൊരു തലത്തൊട്ട് അപ്പച്ചം വന്ന് നിനക്ക് വേണ്ടി മാനസാന്തരപ്പെടുക. വചനപ്രകാരം വെള്ളത്തിലേക്ക് സ്നാനപ്പെടുന്നതിന് പകരം പോളിഷ് ആയിട്ടുള്ളൊരു മാലിഷ് ബാപ്റ്റിസം കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കുന്നതിന് പകരം അങ്ങാടി മരുന്ന് കാച്ചിക്കുറുക്കി പരിശുദ്ധാത്മാവിനെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഇമിറ്റേഷൻ റിപ്പന്റൻസ്, ഡ്യൂപ്ലിക്കേറ്റ് ബാപ്റ്റിസം, റെഡിമെയ്ഡ് ഹോളി സ്പിരിറ്റ്, ഇത് മൂന്നും ഇന്ന് ധാരാളം കിട്ടും. അമ്മച്ചി അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ മക്കൾ തിന്നയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കും. മണ്ണ് വാരി തിരട്ടയിൽ ഇട്ട് ശരിക്ക് കുഴച്ച് നല്ല ഉറപ്പുള്ള ഇടിയപ്പം, കരിയില വാരി കൊണ്ടുവന്ന് പൊള്ളിച്ച് പപ്പടം, പിന്നെ ഇലകളെല്ലാം കൂട്ടി കൊണ്ടുവന്ന് ക്യാബേജ് തോരൻ 12:30 ഉണ്ടാക്കും. 12:30 ആകുമ്പോൾ തട്ടിയിട്ട് ഒറ്റ ഓട്ടം മമ്മി വിശക്കുന്നു. എന്റെ മോനെ നീ 9:30 വരെ ഉണ്ടാക്കി ആഹാരം ഇല്ലേ? യഥാർത്ഥ ആഹാരത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വയറ് നിറയില്ല. വചനപ്രകാരം അടുക്കളയിലേക്ക്, യഥാർത്ഥ ഭോജനശാലയിലേക്ക് വന്ന ദൈവമക്കൾ കരങ്ങൾ വെക്കുന്ന സ്വപ്നം രാത്രിയിൽ ഇമിറ്റേഷൻ ഉൽപ്പന്നം, ഡ്യൂപ്ലിക്കേറ്റ് ബാപ്റ്റിസം, റെഡിമെയ്ഡ് ഹോളി ഗോസ്റ്റ് അല്ല. വചനപ്രകാരം നിന്റെ ഹൃദയം മുറിക്കപ്പെട്ട് നീ മാനസാന്തരപ്പെട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നീ സ്നാനമേറ്റ് വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ ഹോളിക്ക് കൊടുത്ത് ബന്ധപ്പെടുത്തുക. രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തുകാരല്ലാത്തവരുടെ ഇടയിൽ ചെന്ന പെന്തക്കോസ്ത് ഞായറാഴ്ച നല്ല ചൊല്ലുകളുണ്ട്. റുഹാ ശരീരങ്ങളെ ചലിപ്പിക്കുന്നവനാകുന്നു, റുഹാ ഭാഷകളെ സംസാരിക്കുന്നവനാകുന്നു, റുഹാ ഭാഷകളെ വ്യാഖ്യാനിക്കുന്നവനാകുന്നു, റുഹാ ശക്തിയെ പ്രദാനം ചെയ്യുന്നവനാകുന്നു, ശക്തി ഭരിച്ച എഴുന്നേറ്റുകൊള്ളി എന്നൊക്കെ നീട്ടി ചെല്ലുമ്പോൾ ആ ശക്തി ഭരിച്ചൊരു ചലനം വന്നാൽ സഭയ്ക്ക് പുറത്തു പോകേണ്ടി വരും. അവിടെ ചൊല്ലുന്നത് ഇവിടെ അനുഭവിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മധ്യതിരുവിതാംകൂറും മധ്യവയസ്കനായ ഒരു അപ്പച്ചന്റെ അടുക്കൽ മധ്യാഹ്ന സമയത്ത് ഒരു സ്നേഹിതം കയറി വന്ന ചരിത്രം കേട്ടിട്ടുണ്ട്. വളരെ വിശന്നു വന്നപ്പോഴേ ഈ അപ്പച്ചന്ദനെ മോളെ വിളിച്ചു പറഞ്ഞു, മോളെ ഇനി വന്നേ, ഈ അപ്പച്ചൻ എന്റെ പൂർവ്വകാല സുഹൃത്ത, വളരെ വിശന്നു വരിക, നീ പെട്ടെന്ന് രണ്ട് താറാമൊക്കെ എടുത്തൊന്ന് പുഴുങ്ങി, കുറച്ച് അവനും ഒന്ന് നനച്ച്, ആ ഏത്തപ്പഴവും ഒന്ന് പുഴുങ്ങി, മറ്റൊരു പൂവ് മുഴുവൻ കൊണ്ടുവന്ന് പശുവിനെ പെട്ടെന്ന് കിടന്നൊരു ഭക്തന് പാലെടുത്ത് ചായ എടുത്ത് ഈ അപ്പത്തിന് എളുപ്പം കൊടുക്ക എന്ന് പറയാൻ നമുക്ക് ഇല്ലല്ലോ ഇനി എന്ന് മനസ്സിലാകും. എന്ന് പറയാൻ നമുക്ക് ഇല്ലല്ലോ ഇനി. കേട്ടപ്പോഴേ അപ്പത്തിനങ്ങ് അത്രയാളുകൾ വയറ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ റൂഹാ ശരീരങ്ങളെ ചലിപ്പിക്കുന്നവനാകുന്നു, റൂഹാ ഭാഷകളെ സംസാരിക്കുന്നവനാകുന്നു, റൂഹാ ഭാഷകളെ വ്യാഖ്യാനിക്കുന്നവനാകുന്നു, ശക്തി ധരിച്ചെഴുന്നേറ്റുകൊള്ളീ എന്ന് പറയുമ്പോൾ ഒരു അനക്കവും തട്ടുന്നില്ലെങ്കിൽ ഒന്നിടത്തോട്ട് വരുന്നതല്ലേ നല്ല ദൈവത്തിന് സ്തോത്രം പറയുന്നല്ലോ. ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾക്കാണ് ഞാൻ ഇതിന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വന്നു കഴിയുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നതായിട്ട് ഒരു അനുഭവമുണ്ട്. ഈ അന്യഭാഷ എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നാണ് അനേകരുടെ കംപ്ലൈന്റ്. ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ അന്യഭാഷ മനസ്സിലാകാത്തത്? കോരപുത്രന്മാരുടെ അപ്പന്റെ പേരെന്തുവാ? സെവൻ മക്കളപ്പന്റെ പേരെന്തുവാ? കോരപുത്രന്മാരുടെ അപ്പന്റെ പേര് കോരക, സെവൻ മക്കളുടെ അപ്പന്റെ പേര് സബതിയാണ്. അങ്ങനെയാണെങ്കിൽ അന്യഭാഷ മനസ്സിലാകാത്തത് അന്യഭാഷ ആയതുകൊണ്ട്. അത്രയേ ഉള്ളൂ. ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരമുണ്ട്. നിനക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയായതുകൊണ്ട് അന്യഭാഷ എന്ന് പറയും. ഈ ഭാഷ പറയുമ്പം ഉപദേശി അത് നേരിട്ട് വ്യക്തമായിട്ട് പറയണ്ടേ? എന്തുകൊണ്ടാണ് അന്യഭാഷ പറയുന്നത് കേട്ടാല് ഒരു വാക്ക് തന്നെ പിന്നെയും തന്നെ പിന്നെയും തന്നെ പിന്നെയും തന്നെ ഏതാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒന്ന്. അത് ഭാഷയാണോ? ഞാൻ പറഞ്ഞു തരാം. മലയാളം മാത്രം അറിയാവുന്ന നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കേരളത്തിൽ ജീവിക്കുന്ന കാലത്ത് സായിപ്പമാരും മദാമ്മമാരും ഒക്കെ അവിടെ വന്ന് പ്രസംഗിക്കും. അപ്പൊ അപ്പച്ചന്മാരും അമ്മച്ചുമാരും എല്ലാം ഇത് കേട്ടുവെച്ച് അത് വേറെ പരിപാടിപ്പെടുന്നുണ്ട് അവർക്ക് മനസ്സിലാകും. അമ്മച്ചിയോടൊന്ന് ചോദിച്ചത്, അമ്മച്ചി ഇന്ന് സായിപ്പ് എങ്ങനെ പ്രസംഗിച്ചത്? രണ്ട് പദമേ അമ്മയ്ക്ക് മനസ്സിലായിരിക്കും. സായിപ്പ് ആദ്യം മുതൽ അവസാനം വരെ അടിസ്ഥാന ഉപദേശം മുഴുവനും പറഞ്ഞെങ്കിലും അമ്മച്ചിക്ക് ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് രണ്ടേ അമ്മച്ചിക്ക് പിടികിട്ടിയുള്ളൂ. ഞങ്ങൾ മലയാളികൾ വടക്കേ ഇന്ത്യയെ ഹിന്ദി പറഞ്ഞുകൊണ്ട് നടന്നാറുണ്ടല്ലോ. ഞങ്ങളെ കാണുന്ന ഉടനെ കുറച്ച് ആളുകൾ അവിടെ നിന്നോട് പറയും, കുടുകുടു കുടുകുടു വാലേ ആകെ കുടുകുടു കുടുകുടു എന്ന് പറയും. നമ്മൾ പറയുന്നത് അങ്ങനെയാണോ? എത്ര നല്ല ഭാഷയാണെന്ന് പറയുന്നത്. എന്നാൽ മലയാളം അറിയാൻ വയ്യാത്ത ഉത്തരേന്ത്യക്കാർ അത് കേൾക്കുന്ന അവസരത്തിൽ അവന് തോന്നുന്നു ഇത് കുടുകുടു ഭാഷയാണ്. ഇതുപോലെ നീ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു ഭാഷ നീ കേൾക്കുമ്പോൾ ഒരു പദം പോലെ തോന്നും. എന്നാൽ അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ദൈവത്തിൽ നോക്കുന്നുണ്ടാകട്ടെ. അങ്ങനെ ഭാഷകൾ സംസാരിക്കുന്നതിന് രണ്ടാം ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യും. ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം 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 നല്ല ഭാഷയിൽ പറയുമ്പോൾ ഒരു വാക്ക് മാത്രം വരാം. ദൈവത്തിന് സ്തോത്രം അവൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് ഒരു വാക്ക് മാത്രം പറയുന്നു. ഇനി മൂന്നാമതൊരു കാരണമുണ്ട്. വികാര നിർഭര സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഒരു വാക്കുകൊണ്ട് ആശയം വ്യക്തമാകും. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥാനത്ത് പെട്ടെന്ന് അടിവരി താഴെയാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നിങ്ങൾ വെള്ളം കുടിക്കാൻ ദാഹിച്ചു, വേദന കൊണ്ട സന്ദർഭം. വെള്ളം 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 ഒറ്റ പദമേ വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും മനസ്സിലായി. സ്നേഹിതരെ, ഞാൻ അപകടത്തിൽ ഏർപ്പെട്ടു, എനിക്ക് ദാഹിക്കുന്നു, എഴുന്നേക്കാൻ ശക്തിയില്ല. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഒരു പാത്രം വെള്ളം കൊണ്ട് എനിക്ക് തരണമേ. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ നീണ്ട വാചകങ്ങൾ ഒറ്റ വാക്കിൽ ഒതുക്കി നിർത്തി ഇതുപോലെ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നില്ലാത്ത ഒരു ഉപദേശി ചോദിച്ചതാണ്. യേശു ക്രിസ്തു അന്യഭാഷ പറഞ്ഞില്ലല്ലോ. വേറെ നിങ്ങൾക്ക് എന്തായാലും നിർബന്ധം? ആ ഉപദേശി പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടേ പറയാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ ഉപദേശി പറഞ്ഞു. എപ്പോഴാ പറഞ്ഞു? മൂന്ന് വട്ടം പറഞ്ഞു. ഏലി ഏലി ലമ്മ ശബക്താനി തബീത ഭൂമി ഏഫഥ. മൂന്ന് വട്ടം ആ ഉപദേശി പറഞ്ഞു. ഉത്തരം ശരിയാണെന്ന് എനിക്ക് വിചാരമില്ല. ബോധം കെട്ട ഒരു ചോദ്യത്തിന് വിവരം കെട്ട ഒരു ഉത്തരം. ഇതിനുള്ള ഉത്തരം മനസ്സിലാക്കോ. ആ ചോദ്യവും ബോധം കെട്ടതോ ഉത്തരവും വിവരം കെട്ടതോ. എന്നാൽ ഒരു നല്ല ഒരു രസമായ ചോദ്യവും രസമായ ഉത്തരവും. ശ്രീ യേശു ക്രിസ്തു ഭാഷകളുടെ ഉടമസ്ഥൻ. തന്നെ സംബന്ധിച്ച് ഒരു അന്യഭാഷ ഇല്ല. ദൈവത്തിന് സ്തോത്രം. തന്റെ പ്രാവങ്ങൾ പോലെ ഇറങ്ങി വന്നു നമ്മുടെ മേലോ അഗ്നി രൂപത്തിൽ കത്തിജ്വലിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇറങ്ങി വരുന്നത്. ആത്മാവ് ഉച്ചരിക്കാൻ നൽകുന്നത് പോലെ പുതുഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷ നിന്നുപോയി എന്നവരെ ആളുകൾ പറഞ്ഞു. എന്നാ നിന്നത്? വന്നത് എന്നാണെന്ന് ഞാൻ പറയാം. പെന്തക്കോസ്ത് നാളിൽ സഹിയോ മാളിക മുറിയിൽ കൊടുമുടക്കത്തോടെ ഇറങ്ങി പരിശുദ്ധാത്മാവ് എന്ന തങ്കപ്രാവ് ഇറങ്ങി വന്നു, ശക്തിയോടെ വന്നു. ആ അത് അന്യഭാഷ പറഞ്ഞ് തുടങ്ങി. എന്നാ വന്നത്? ഒരു ദിവസം ഒരു ഡേ അതിനുണ്ട്. എന്നാൽ നിന്ന ഒരു സംഭവമാണെങ്കിൽ അതിനൊരു ഡേറ്റ് ഉണ്ടാകും. അന്യഭാഷ നിന്നുപോയി എന്ന് പറയുന്നവർ പറഞ്ഞു തരണം, ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്നടത്ത് വെച്ച് അന്യഭാഷ നിന്നു. നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? ചോദിച്ചു ആരോടെങ്കിലും സവാലെടുത്തർക്കും ഒരു തെളിവൊന്ന് കാണിച്ചേ, ലോകലെടുത്തർക്കും ഒരു തെളിവൊന്ന് കാണിച്ചേ, വേദവ്യാഖ്യാനത്തും ഒരു തെളിവ് കാണിച്ചേ, ഇന്ന വർഷം ഇന്ന മാസം ഇത്ര തീയതി ഇത്ര മണിക്ക് ഇന്നടത്ത് വെച്ച് അഞ്ചുമാസം ഇന്നെന്ന് സഹോദര അങ്ങനെ സവാലെടുത്തർക്കൊരു രേഖയില്ല എങ്കിൽ ഒരു വണ്ടി ഓടി വരുമ്പോൾ സ്റ്റോപ്പ് എന്ന് പോലീസുകാരൻ പറഞ്ഞാൽ നിൽക്കുന്നത് പോലെ അന്യഭാഷ പറയുന്നവർ സ്റ്റോപ്പ് എന്ന് വേണ്ടാത്തവൻ പറഞ്ഞാൽ നിൽക്കുന്നതല്ല അന്യഭാഷ പ്രസ്തുത അയച്ചവൻ മാത്രമേ നിർത്താൻ അധികാരമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ നിന്ന് വൈജ്ഞാനികൾ ചന്ദ്രനിൽ പോയി വീരകൃത്യമൊക്കെ കാണിച്ച് തിരിച്ചു വന്നപ്പോൾ ഇന്ത്യയിൽ കുറച്ച് വില്ലേജ് ഓഫീസർമാരെല്ലാം കൂടെ കൂടി ഒരു തീരുമാനമെടുത്ത ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് അമേരിക്കയെ നമുക്ക് കടത്തി വെക്കണം, നമുക്ക് അതിനെക്കാട്ട് പലത് ചെയ്യണമെന്ന് ഇവരെല്ലാം കൂടെ കൂടി ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഒരു മിടുക്കം പറഞ്ഞു, കിട്ടിപ്പോയി ഒരു കാര്യം, നമുക്ക് ചന്ദ്രനിലോട്ട് ആളിനെ അല്ല സൂര്യനിൽ ആളിനെ വിടാം, ചന്ദ്രനിലാണ് അമേരിക്ക ആളിനെ വിട്ടത്, നമുക്ക് എവിടെ വിടാം, സൂര്യനിലോട്ട് വിടാം. എല്ലാവരും കൈയെടുത്ത് സംബന്ധിച്ചപ്പോ ഒരു ബിരുദം പറഞ്ഞു, സാർ സാർ ഒരു സംശയമുണ്ട്, സൂര്യൻ കത്തിച്ചൊലിക്കുന്ന ഒരു ഗോളമല്ലേ, നമ്മൾ ആരെങ്കിലും വിട്ടാൽ അവനെങ്കിലും ചാമ്പലാകും, പിന്നെ തിരിച്ചു കിട്ടുകയല്ലോ, പിന്നെ എങ്ങനെ വിടും. ഉടനെ അവർ കുറച്ചു നേരം കൂടെ ആലോചിച്ചിട്ട് വേറൊരു മിടുമിടുക്കം പറഞ്ഞു, കിട്ടുമായി രാത്രി വിട്ടാ മതി, രാത്രിയാകുമ്പോൾ വിടാമെങ്കിൽ അതുപോലെ തിരിച്ചു വരും. ഇതുപോലെ മണ്ടച്ചിനക്ക് സൂര്യനെ കാണുവാൻ രാത്രിയിൽ കഴിയുന്നില്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആയിരം ആയിരങ്ങൾ ഭൂമിയുടെ എതിർഭാഗത്തുണ്ട്. മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവ് നിറഞ്ഞ അന്യഭാഷകൾ നീ സംസാരിക്കാത്തത് കൊണ്ട് അത് ആർക്കുമില്ലെന്ന് നീ കരുതരുത്. അനുഭവിക്കുന്ന ദൈവമക്കൾ കോടിക്കണക്കിന് ലോകത്തിലുണ്ട്. പുതുശക്തി പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞു പുതു ഭാഷകൾ സംസാരിച്ചു മൂന്നാമത്തെ കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിൽ പോകട്ടെ. നോ, അടുത്തതായിട്ട് ആന്റി പോളിയോ വാക്സിനേഷൻ എടുക്കണം. അതാണ് അടുത്ത വാക്ക്. രണ്ടാമധ്യായം 40 വാക്യം വായിച്ചാൽ 240 ഇനി വക്രതയുള്ള തലമുറയുടെ നടുവിൽ പോളിയോ രോഗം ബാധിച്ചതുപോലെ കുനിഞ്ഞു കുനിഞ്ഞു നടക്കരുത്. മാനസാന്തരപ്പെട്ടേച്ച് ഒളിച്ചുപോയി സ്ഥാനപ്പെട്ടേച്ച് തനിച്ചിരുന്ന് രഹസ്യത്തിൽ അന്യമായിട്ട് പറഞ്ഞേച്ച് സമുദായം വിടാതെ വക്രതയുള്ളവരുടെ ഇടയിൽ കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് പോളിയോ രോഗമാണ്, അതിന് വാക്സിനേഷൻ എടുക്കണം. ദൈവവൈദ്യം വേറൊക്കെ ആരാധിക്കണം. നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഇവിടെ ആരാധിച്ചോട്ടെ എന്ന് പറയുന്നത് തന്ത്രം വേറെ ആരാധിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ പ്രമാണം. ആമേൻ, ആമേൻ. അപ്പോൾ ആ കന്നുകളുടെ പട്ടണമായി ഊർ വിട്ടു, രൂത്ത മോവാവ് വിട്ടു, ഭവനോസഭ വിട്ടു, അല്ലയോ കുമാരി? അത് പറഞ്ഞു കേൾക്ക, നോക്കുക, ക്ഷമിതായി സ്വജനത്തെ പിതൃഭവനത്തെ മറക്ക. അപ്പോൾ രാജാവ് നിന്നെ ഉത്തമമായി ലഭിക്കുമ്പോൾ അഹമമായി നിവിട്ടുപോരേണം, വേർപെട്ട് ആരാധിക്കണം. പോളിയോ രോഗത്തെ പോലെ ഒളിച്ചൊളിച്ച് നടക്കരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾ വക്രതയും കോട്ടവുമായി തേടി മേടി പീടി അങ്ങനെ വളഞ്ഞ് കുനിഞ്ഞ് നടക്കാതെ നേരെ നടക്കുന്നവർക്ക് ദൈവത്തിന് അവന് വാക്സിനേഷൻ എടുത്ത് നേരെ നടക്കുക. ഡോക്ടർ ഇനി ഞാൻ വീട്ടിൽ പോകട്ടെ പോരാ. അടുത്ത വാക്യം വായിക്കാട്ടെ. നീ അപതൊന്ന്
പറഞ്ഞു അന്ന് 3000-ത്തോളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം
കേട്ടു. അതാണ് അടുത്ത വാക്ക്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ വരണം. അതിനാണ് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും വന്ന് മരുന്ന് വാങ്ങിക്കണം. അവിടെ വന്ന് മെഡിക്കൽ സ്റ്റോർ രക്ഷിക്കപ്പെട്ട് സാരപ്പെട്ട് വിഷയം പ്രാപിച്ചു ഭാവികളോടെല്ലാം നേർ വെട്ടേച്ച് ഒരു യോഗത്തിന് പോവാതെ വീട്ടിൽ കുത്തിയിരിക്കുക. ഞാനും ദൈവം മാത്രം മതി എനിക്ക് ഒരു സമയം കൊണ്ടിരുന്ന എല്ലാവരും പാപം ചെയ്തു ഓരോ ഉപദ്രാത്തവരായി എല്ലാ ഉപദേശമാരും ഉപദ്രാത്തവരായി ഒന്നും കൊള്ളിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യ നിനക്കത് അപകടമാണ്. രണ്ടുപേരും ഒത്തുപോയില്ലെങ്കിൽ ഒരുക്കം വീണാൽ നിന്നെ ആരെ എഴുന്നേൽപ്പിക്കും? two fellows in one ship fellowship കൂട്ടായി ആദരിക്കുന്നുമേ അപ്പോസ്തോലിക ഉപദേശം കേൾക്കണം. ദൈവസഭയെ വന്നിട്ട് അവർ ഉപദേശിമാരെ ദൈവദാസന്മാരെ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. അത് കേട്ടാണ് ശക്തിപ്പെടുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിനായി ദൈവത്തിന് സ്തോത്രം. ഇവരെയുള്ള വാർത്ത എല്ലാം പ്രീ വാർത്താണ്. ഇവിടെ പേ വാർത്ത എന്ന് പറയും. അറിയാമെന്നു വെച്ചാൽ അറിയാമെന്ന് ചോദിച്ചു നോക്കെ കാശ് കൊടുക്കേണ്ട വാർത്താണ് ദൈവസഭ. ഫ്രീ, പിന്നെ അഞ്ചു പോയി വാക്സിനേഷൻ ഫ്രീ, സമയം വന്ന് നയ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് നടക്കരുത്. മണ്ഡലം പഠിക്കുന്നവർ ഓർത്തൊന്ന് പറയുന്നു, പഠിപ്പിക്കുന്നവര് എല്ലാ നന്മയിലും എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശത്തിൽ പുറത്ത് നാം ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേ കൊണ്ടുവരിക. കൊടുപ്പി എന്നാൽ നിങ്ങൾക്ക് കിട്ടൂ അമർത്തി കുലുക്കി കവിഞ്ഞോൾ മല്ലയുള്ളവർ. ഞങ്ങളുടെ ഹിന്ദി പറയുന്നത് ദിയാ കരോ തുമേ വിദ്യാ ജായക ഇന്ത്യക്കാരനും ബ്രിട്ടീഷുകാരനും പിന്നെ ഒരു അയർലൻഡുകാരനും കൂടി ഇങ്ങനെ നിൽക്കുക. ദൈവത്തിന് കൊടുക്കുന്ന കാര്യം പറയുക. അപ്പോള് അയർലൻഡുകാരൻ പറയുക, ഞാനൊരു വൃത്തം വരയ്ക്കും, ഒരു കൊച്ചു വൃത്തം വരയ്ക്കും, അതിനകത്ത് നിന്നുകൊണ്ട് എന്റെ പേച്ചക്ക് പേക്കുന്ന കാശ് മുഴുവനും ദൈവത്തിന് ഇട്ടുകൊടുക്കും. നേരം ഇടുമ്പോൾ ആ കൊച്ചു വൃത്തത്തിനകത്ത് വല്ലതും വീണാൽ ഞാൻ എടുക്കും. വെളിയിൽ പോകുന്നതെല്ലാം എന്റെ ദൈവത്തിന് കൊടുക്കും. അമേരിക്കക്കാരൻ പറഞ്ഞു, അങ്ങനല്ല, ഞാൻ വലിയ വൃത്തം വരയ്ക്കും, അതിനിടയിൽ നിന്നുകൊണ്ട് ഞാൻ നേരോട്ട് ഇട്ടുകൊടുക്കും. ആ വൃത്തത്തിൽ വീഴുന്നതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കും. വെളി വല്ലതും വീണാൽ മാത്രം ഞാൻ എടുക്കും. അപ്പൊ ഇന്ത്യക്കാരൻ പറഞ്ഞു, ഞാൻ വൃത്തമേ വരയ്ക്കുകയില്ല, ദൈവം തരുന്ന പണം മുഴുവൻ ഞാൻ ദൈവത്തിന് കൊടുക്കും. മേലോട്ട് പോകുന്നതെല്ലാം ദൈവം എടുത്തോളും, താഴെ വീഴുന്നതെല്ലാം അനുഗ്രഹം കൊടുക്കും. മാതാവും പിതാവും പെന്തിക്കോസ്ത് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച കാലം കട്ടഞ്ചാത്ത് മാത്രം കൊടുത്ത് കീറിയ പുൽപ്പായെ കിടത്തി കുഞ്ഞുങ്ങളുടെ ആഹാരം പോലും അവർക്ക് കൊടുത്ത് പോഷിപ്പിച്ച അമ്മമാരുടെ അപ്പച്ചന്മാരുടെ മക്കളല്ലേ ഇന്ന് അമേരിക്കയിൽ സുഖിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമാരുടെ കടക്കാറില്ല. അമർത്തി കുലുക്കി കവിയോരു നല്ലയാണ് തരുന്നവന് ദൈവസഭയിൽ നീ വരും. കൂട്ടായി ആചരിക്കുമ്പോൾ പോസ്തോലിക ഉപദേശം നീ കേട്ടുകൊണ്ടിരിക്കൂ. നിന്റെ വരുമാനത്തിന് ദൈവത്തിന് വേർതിരിക്കൂ. പോസ്തോലിക ഉപദേശം കേട്ടും പിന്നെ എന്തായിരിക്കുന്ന കൂട്ടായ്മ ആചരിച്ചും പിന്നെ ആ കൂട്ടായ്മ അപ്പത്തുറുക്കെന്ന് പറയുന്നതാണ് ഫെലോഷിപ്പ് വാർഡ്. ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ വാർഡ്. സകല യുവക്കളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന പോലെ പരസ്പരം സ്നേഹിക്കുന്നതിന് വേണ്ടി അപ്പം നുറുക്കി സ്നേഹിക്കുന്ന കൂട്ടായി ആചരിക്കുന്ന ഒരു വാർഡാണ് ഫെലോഷിപ്പ്. ലോകത്തിലെ സകല സ്നേഹങ്ങളും പരിപ്രസ്ഥാനം ഉൽപ്പത്തി പുസ്തകത്തിന് ഞാൻ വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തെ കോരി തെറ്റിപ്പിച്ചു വരുന്നു. ഉൽപ്പത്തി സമാപന അധ്യായത്തിലെ യോസേഫിന്റെ ചരിത്രം ഞാനത് തൂലികയിൽ എഴുതുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അഞ്ചു പേര് യോസേഫിനെ സ്നേഹിച്ച കാര്യം ഞാൻ കണ്ടുപിടിച്ചു. ഒന്ന്, ദൈവം സ്നേഹിച്ചു. രണ്ട്, അപ്പനെ സ്നേഹിച്ചു. മൂന്ന്, പൊത്തിഫേർ സ്നേഹിച്ചു. നാല്, മിസസ് പൊത്തിഫേർ സ്നേഹിച്ചു. അഞ്ച്, കാരാഗ്രഹ പ്രമാണികളെ സ്നേഹിച്ചു. അഞ്ച് പേരുടെ സ്നേഹം യോസേഫിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അഞ്ച് കാരണങ്ങളാണ് നമ്മൾ സ്നേഹിച്ചത്. ദൈവം സ്നേഹിച്ചത് അവന്റെ ഭക്തികൊണ്ടും, അപ്പനെ സ്നേഹിച്ചത് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ടും, പൊത്തിഫേർ സ്നേഹിച്ചത് ജോലിയിൽ മിടുമിടുക്കനായതുകൊണ്ടും, മിസസ് പൊത്തിഫേർ സ്നേഹിച്ചത് അവൻ കോമളനായതുകൊണ്ടും, കാരാഗ്രഹ പ്രമാണി സ്നേഹിച്ചത് ദൈവം ദയ പൂർണ്ണമാറാക്കിയതുകൊണ്ടും. അഞ്ചു പേർ അഞ്ച് കാരണങ്ങളാണ് അവനെ സ്നേഹിച്ചു. അപ്പന്റെ കണ്ണ് തിരിഞ്ഞി അളന്നപ്പോൾ അപ്പനും മോനുമാരുടെ സ്നേഹത്തിന് തിരശ്ശീല വീണു. ആദ്യത്തെ പരാതി കേട്ടപ്പോൾ പൊത്തിഫേറിന്റെ സ്നേഹം വിദ്വേഷമായി മാറി. ഇങ്ങിതത്തിന് വഴങ്ങാതിരിക്കുമ്പോൾ മിസസ് പൊത്തിഫേറിന്റെ സ്നേഹം വിദ്വേഷമായി മാറി. കാരാഗ്രഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രമാണിയുടെ സ്നേഹവും മാറി. നാല്, സ്നേഹത്തിന് തിരശ്ശീല വീണു. ഇന്നും പറഞ്ഞിട്ടായി ശ്രമിക്കുന്ന യോസേഫ് ദൈവത്തിലെ സ്വർഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നരർ കാട്ടിയിലും സ്നേഹം അതിൽ പല മാലിന്യവും കലർന്നെന്നു വരാം. എന്നാൽ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ കാണാത്ത ദൈവ സ്നേഹത്താൽ ദൈവ മക്കളെ നമ്മുടെ ഒന്നാക്കി തീർക്കുന്നു. മരണത്താൽ നമ്മുടെ കർത്താവ് നമ്മളെ ഒന്നാക്കി തീർത്തു എന്നത് ഓർമ്മയ്ക്കായി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കുന്നതാണ് സെവന്ത് വാർഡ് ലാസ്റ്റ് വാർഡ്. കൂട്ടായ്മ ആചരിച്ചു പിന്നെ എന്തോ കഴിച്ചു പോന്നു പ്രാർത്ഥന. ലാസ്റ്റ് വാർഡ് ഡെയിലി ചെക്കപ്പ് റൂം. രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയും, ഒരു കാര്യമാണ് ദിവസം 3 പ്രാവശ്യം ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്യുന്നു. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. എന്തിനാ ചെക്കപ്പ്? 139 സങ്കീർത്തനത്തിൽ ഒരു കേട്ട വാക്കി ദൈവമേ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണം. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യലേ, സ്നാനമേറ്റ ദൈവവൈദ്യലേ, ആത്മാവ് നിറഞ്ഞ ദൈവവൈദ്യലേ, വേർവാളം അനുഷ്ഠിക്കുന്ന ദൈവവൈദ്യലേ, പോസ്തോലിക ഉപദേശം കേൾക്കുന്ന ദൈവവൈദ്യലേ, കൂട്ടായ്മ ആദരിച്ച് അപ്പം നുറുക്കിയ ഈ ഒരു കാര്യം ചെയ്യുന്ന കൃത്യാന്തരമാക്കുന്നുണ്ട്. ജോലി തിരക്കിലും നിനക്കൊരു പ്രാർത്ഥനാമുറി ഉണ്ടായിരിക്കട്ടെ. ദൈവസ്ഥിതിയിൽ ഒറ്റയ്ക്കും കുടുംബമായും മുടങ്കാലം നടക്കുവാൻ തിരക്കുള്ളതിന്റെ ജീവിതം വേർതിരിക്കുന്നുവോ? ജോലി വെക്കുന്നതിന് സമയമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കിയിട്ടു നോക്കണം. എന്റെ കർത്താവേ, എന്നെ നീ ശുദ്ധീകരിച്ചു, എന്റെ ഹാർട്ടിന് സർജറിയൊക്കെ തന്നു, നിന്നോട് എന്നെ ചേർത്തു, ടോണിക്ക് എനിക്ക് തന്നു, ഒരു കൂട്ടായ്മ തന്നു, വേർവാളം. എങ്കിലും പൊടിപടലങ്ങളുള്ള ജീവിതത്തിൽ എന്റെ കർത്താവിന് മുന്നിൽ നിൽക്കുവാൻ യോഗ്യനാണോ? യോഗ്യ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തരുത്. അങ്ങനെ 7 വാർഡുകളിലൂടെയാണ് രോഗി കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുടെ ഉദ്ദേശത്തിൽ 2 വാക്യങ്ങൾ വായിക്കുന്ന അവസാനിപ്പിക്കും. ലൂക്കോസ് 21:36 വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21:36 36 വാക്യം വായിച്ചാൽ എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യനും പുത്രന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുവാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും ദൈവവൈദ്യന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ആവശ്യകത എന്താ? നമ്മുടെ കർത്താവേയും വരും. ലോകത്തിന്റെ കാലമെല്ലാം കഴി, കാണുന്നതെല്ലാം അടി. വിശുദ്ധന്മാർ ലോകത്തെ വിട്ടുപോകും. അവർ കർത്താവിന്റെ അടുക്കൽ ചെല്ലും. മനുഷ്യവസ്ത്രം മുമ്പിൽ നീ നിൽക്കണം. സകല നിസ്സാര വാക്കിന് നീ കണക്ക് പറയും. 12:36 നിസ്സാര വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. 2 കൊരിന്ത്യർ 5:10 മനുഷ്യന്റെ പ്രവൃത്തികൾ എന്തായിരുന്നാലും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത നല്ലതാകും തീയതാകും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ നാം എല്ലാവരും ധാരാശത്രം നിൽക്കണം. റോമർ 2:16 ദൈവം മനുഷ്യന്റെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായവിധിക്കുന്ന രഹസ്യങ്ങൾ. 1 കൊരിന്ത്യർ 4:5 അവൻ ഇരുട്ടിലിരിക്കുന്നത് മറഞ്ഞിരിക്കുന്നത് വെളിച്ചപ്പാക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. അങ്ങനെ 4 കാര്യങ്ങൾ നീ പറഞ്ഞ സകല വാക്കുകളും തിരിച്ചു വരും, നീ ചെയ്ത സകല പ്രവൃത്തികളും തിരിച്ചു വരും, നിന്റെ സകല രഹസ്യങ്ങളും വെളിച്ചത്ത് വരും, നിന്റെ ആലോചന വെളിച്ചത്ത് വരും. മനുഷ്യത്വം മാത്രം നിൽക്കും, നമ്മളെല്ലാവരും മനുഷ്യത്വം മാത്രം ഇരിക്കും, നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. മനുഷ്യത്വത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് കർത്താവിന്റെ സന്നിധി ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും. ഒരു വാക്യം കൂടെ വായിക്കാൻ അവസാനിക്കട്ടെ. Ephesians 5:6 അതിന്റെ 26-27 വാക്യങ്ങൾ കൂടെ വായിക്കാം. കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ട കറയറ്റ കന്യകയുടെ ലക്ഷണം കാണുക. അവനവളെ ക്രിസ്തു സഭയെ അനുസാരം വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുണുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. സകല രോഗവും സമുദ്രമാക്കുവാൻ നിർത്തേണ്ടതിന്റെ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഒന്നോധാമരുടെ മുകളിലേക്ക് നിരാശ നമുക്ക് നോക്കാം. എല്ലാ കണ്ണുകളും വളരെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3-4 പേരെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിനെ നമുക്ക് അല്പസമയം ആരാധിക്കാം. എല്ലാ മക്കളും ഒരു വിഷയത്തിലേക്ക് നിൽക്കാം. നമ്മുടെ കർത്താവിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കറാ ചുളുക്കം ഒന്നുമില്ല, തേജസ്സോളം നിർത്ത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വരുന്നെങ്കിൽ നീ അവന്റെ മുൻപിൽ നിൽക്കുവാൻ തയ്യാറാണോ സഹോദര? പാപത്തിന് മോചനം നീ പ്രാപിച്ചിരിക്കുന്നുവോ? അവിടെ നിന്നുകൊണ്ട് ഒരു പാട്ട് പ്രാർത്ഥിക്കും. പൊടിപടലങ്ങളുള്ള എന്റെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ. ഒരു പാപിയായി യോഗത്തിൽ നീ വന്നെങ്കിൽ ആ നിൽക്കുന്ന നിൽപ്പിലിരുന്നുകൊണ്ട് നീ കരങ്ങൾ ഉയർത്തുക. എന്റെ യേശുവേ, എന്റെ ഹൃദയം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കൽ എത്തിക്കണം. നിന്റെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവാത്മാവെന്ന പ്രാണ വിടവിലാണ്. മറ്റാരും കേൾക്കാത്ത ഒരു പ്രാർത്ഥന, നിന്റെ ശബ്ദം നിന്റെ അന്തരംഗത്ത് നിന്ന് ഉയരട്ടെ. സഹോദര സഹോദരി, നിന്റെ ഹൃദയം ദൈവസ്ഥ ഇന്ന് രാത്രി സമർപ്പിക്കും. അനുസരിച്ച് സ്നാനമേൽക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് രാത്രി ഉടനെ കടന്നു ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെടുവാൻ നീ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ നിർമ്മല സംഭാവന നടക്കുവാൻ സാമുദായിക ദുരാചാരങ്ങളെ പാടെ വലിച്ചെറിഞ്ഞിറങ്ങുവാൻ നീ തീരുമാനിക്കുന്നു. വീട്ടിലെത്തുന്നു അവർ അവിടെ ഇരുന്ന് രക്ഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ് കർത്താവേ കൂട്ടായ്മ ആദരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് മനുഷ്യോത്തരമുണ്ട് നിൽക്കണം. നിരാത്രേഖര ദൈവത്തിന് ഞാൻ ഒരുക്കുന്ന ദിവസമായി തീരട്ടെ. പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും കർത്താവേ എന്റെ പ്രാർത്ഥന ജീവിതം അങ്ങനെ ഇരിക്കുന്നു. സദാകാലം ഉണരുന്നു. എനിക്ക് ഒരുപാട് കാര്യം സമയമുണ്ട്. സമയമുണ്ടെന്നാൽ എന്റെ കർത്താവിന് മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉത്തരം പറയുമെന്നത്, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കും. ശാശ്വത മാർഗത്തിലേക്ക് നടത്തുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി നോക്കി പ്രാർത്ഥിക്കും.